Discourse, Day 6. തപസ്സിൻ്റെ ആറ് ദിവസം പൂർണ്ണമായി. ആറ് ദിവസം പൂർണ്ണമായി. നാല് ദിവസം ഇനി തപിക്കണം. വളരെ ഗംഭീരതയോടെ തപിക്കണം. അതും നല്ല വിവേകത്തോടെ തപിക്കണം. നല്ല പ്രയത്നം ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രയത്നം ചെയ്യുകയും എന്നാൽ വേണ്ടതുപോലെ ചെയ്യാത്തതിനാൽ പരിണാമം വരാതിരിക്കും എന്നാകരുത്. പ്രയത്നം ചെയ്യണം. എന്നാൽ ഈ വിദ്യ നല്ലതുപോലെ മനസ്സിലാക്കി എങ്ങനെ ചെയ്യണമോ അങ്ങനെ ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? ശിരസ് മുതൽ പാദം വരെ, കാല് മുതൽ ശിരസ് വരെ യാത്ര ചെയ്ത് എന്തെന്ത് സംവേദനകളുണ്ടാകുന്നുവോ കൽപ്പന ചെയ്യേണ്ട. എന്ത് സത്യത്തിൽ അനുഭവമാകുന്നുവോ അതിനെയാണ് സംവേദനയെന്ന് പറയുന്നത്. ഉണ്ടാകുന്ന സംവേദനകളെ, ആദ്യത്തെ ജോലി അതിനെ അറിയുക. എന്ത് സംവേദനയാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാനേ പാടില്ല എങ്കിൽ എങ്ങനെ മുന്നോട്ടു പോകും? അതിനെ അറിയുക. ഇനി സംവേദന എന്തു തന്നെയായിരുന്നാലും അതെന്തുകൊണ്ട് അങ്ങനെ എന്തുകൊണ്ടുണ്ടായി അതറിയേണ്ട യാതൊരു ആവശ്യവുമില്ല. എങ്ങനെയോ ഉണ്ടായി. അടുത്ത വലിയ കാര്യം, ആ സംവേദനകളെ അനുഭവിച്ചറിഞ്ഞ് അതിനെ നല്ലതെന്ന് കരുതരുത്, ചീത്തയെന്നും കരുതരുത്. സുഖതമെങ്കിൽ നല്ലതെന്ന് കരുതും. നല്ലതെന്ന് കരുതിയാൽ അതിനോട് രാഗമുണർത്തും. ദുഃഖിതമായാൽ അതിനെ ചീത്തയെന്ന് കരുതും. ചീത്തയെന്ന് കരുതിയാൽ അതിനോട് ദേഷ്യമുണർത്തും. അപ്പോൾ കാര്യം ശരിയാകയില്ല. നമുക്ക് തടസ്ഥഭാവത്തിലറിയണം. അതിൻ്റെ സ്വഭാവവും അനുഭൂതിയിലറിയണം. എന്താണ് സ്വഭാവം? ഉൽപ്പന്നമാകുക, നഷ്ടമാകുക, ഉത്പാദമാകുക, വ്യയമാകുക. നമുക്ക് സ്ഥൂലങ്ങളായ വലിയ വലിയ സംവേദനകൾ തോന്നുമ്പോൾ വളരെ നേരം തോന്നുന്നുണ്ട്. വളരെ സ്ഥലങ്ങളിൽ ഭയങ്കര വേദനയോ ചൂടോ സ്ഥൂലമായ സംവേദനയുടെ രൂപത്തിൽ ഘനീഭൂതമായി കട്ടിയായി വരുമ്പോൾ നോക്കണം. ഇത് വന്നു, കുറേ നേരം അതേപോലെ തന്നെ ഇരിക്കുന്നു. എന്നാൽ കുറേ കഴിയുമ്പോൾ തീർച്ചയായും സമാപ്തമായിത്തീരും. എപ്പോൾ തീരും എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സമയമായപ്പോൾ സമാപിച്ചും പോയി. വേറെ കുറേ വന്നു. ജോലി ചെയ്ത് ചെയ്ത് നോക്കുമ്പോൾ വലിയ വലിയ കട്ടിയായ സംവേദനകൾ, വളരെ കട്ടികട്ടിയായ സംവേദനകൾ സ്വയം കഷ്ണം കഷ്ണം ചെറുത് ചെറുതാവാൻ തുടങ്ങും. അതിൻ്റെ വിഭാജനം തുടങ്ങി, വിഘടനം തുടങ്ങി, അതുരുകാൻ തുടങ്ങി. അങ്ങനെ വന്ന് വന്ന് വളരെ സൂക്ഷ്മമായ സംവേദനകൾ അനുഭവമാകുവാൻ തുടങ്ങും. എന്തോ തുടിപ്പ്, തുടിപ്പ്, ശരീരം മുഴുവനും തുടിപ്പുകൾ, അല്ലെങ്കിൽ തരംഗങ്ങൾ, തരംഗങ്ങൾ തന്നെ തരംഗങ്ങൾ. അങ്ങനെയുള്ള സൂക്ഷ്മാവസ്ഥയിൽ വന്നാലും അപ്പോഴും നോക്കണം. എത്ര ചെറിയ തരംഗമായിരുന്നാലും സ്വഭാവം അതുതന്നെ. ഈ തരംഗവും ഉൽപ്പന്നമാകുന്നു, നഷ്ടമാകുന്നു, എന്നാലേ തരംഗമാകുകയുള്ളൂ. സ്ഥൂലമായ സംവേദനകൾ അനുഭവമായാലും സൂക്ഷ്മമായ സംവേദനകൾ അനുഭവമായാലും സ്വഭാവം ഒന്നു തന്നെ. ഉൽപ്പന്നമാകുക, നഷ്ടമാകുക, ഉൽപ്പന്നമാകുക, നഷ്ടമാകുക, അനിത്യമാണ്. ഈ അനിത്യമായിരിക്കുന്നതിനോട്, ഈ നശ്വരമായിരിക്കുന്നതിനോട്, ഈ ഭംഗുരമായിരിക്കുന്നതിനോട് എന്തു രാഗം? നോക്കി നോക്കിയിരിക്കുമ്പോൾ തീർന്നുപോകും. അതിനോടെന്തു ദ്വേഷം കാണിക്കാൻ? നോക്കി നോക്കി സമാപ്തമായിത്തീരും. ഈ പഴയ സ്വഭാവം സുഖതമെങ്കിൽ രാഗം ജനിപ്പിക്കുക, ദുഃഖതമെങ്കിൽ ദ്വേഷം ജനിപ്പിക്കുക. ഈ സ്വഭാവം മാറ്റുവാനുള്ള ജോലി ചെയ്യുകയാണ്. മനസ്സിൻ്റെ സ്വഭാവം മാറ്റിയെടുക്കുന്നതിനുള്ള ജോലി നടക്കുകയാണ്. അല്ലെങ്കിൽ വ്യാകുലത തന്നെ വ്യാകുലത. ജീവിതത്തിൽ എന്തെങ്കിലും അനിഷ്ട സംഭവമുണ്ടായാൽ വ്യാകുലതയായി, ഇഷ്ടമുള്ളതുണ്ടായില്ല വ്യാകുലതയായി. എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലൊക്കെ ഉണ്ടാകും. ഇഷ്ടമില്ലാത്തതാണ് ജീവിതത്തിൽ കൂടുതലുണ്ടാകുന്നത്, ഇഷ്ടമുള്ളവയും ഉണ്ടാകും. എല്ലാ അവസ്ഥകളെയും നമ്മൾ സമതയോടെ വീക്ഷിക്കുവാൻ സാധിച്ചാൽ സുഖമായ ശാന്തമായ ജീവിതം നയിക്കും. ജീവിക്കുവാൻ പഠിക്കും. ജീവിക്കുവാനുള്ള കല പഠിക്കും. ഇതുള്ളിൽ നിന്നും മാറിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. വെളിയിൽ നിന്നും ഈ ഉപദേശങ്ങളെ കേട്ടുകൊണ്ട് ഞാൻ സ്വഭാവം മാറ്റുമെന്ന് വിചാരിച്ചാൽ സാധ്യമല്ല. കുറച്ച് കുറച്ച് മേലെ മേലെ മാറിയെന്നും വരാം. വീണ്ടും പഴയതുപോലെ തന്നെയാകും. നമുക്ക് വേര് മുതൽ നമ്മുടെ സ്വഭാവം മാറ്റണം. ഈ കാര്യം, ഈ ചെറിയ കാര്യം, ധർമ്മത്തെപ്പറ്റി ഇത്രമാത്രം. നമുക്കുള്ളിൽ എന്താണ് അനുഭവമാകുന്നത് അതറിയുക. അറിഞ്ഞിട്ട് ചിത്തത്തെ സമതയിൽ നിർത്തുക. അതിൽ രാഗമുണർത്താതിരിക്കുക, ദ്വേഷമുണർത്താതിരിക്കുക മതി. വണ്ടി ശരിയായി തന്നെ ഓടുകയാണ്. മുന്നേറിക്കൊണ്ടേയിരിക്കും. ഭാരതത്തിലെ വളരെ പഴയ സാധനയാണിത്. കാലാകാലങ്ങളിൽ ആളുകൾക്ക് വളരെ നന്മ ചെയ്തിട്ടുമുണ്ട്. ആളുകൾ മറന്നുപോകുന്നു, ഇതിൻ്റെ അഭ്യാസമില്ലാതിരിക്കുമ്പോൾ ഈ സാധന എങ്ങനെയുള്ളതാണ്, ഇതെങ്ങനെ മനസ്സിലാകും. ഒരു വഴിയുണ്ട്, അതിലൂടെ ആളുകൾ എന്നും നടക്കുന്നു, ഒരുപാട് ആളുകൾ നടക്കുന്നു എങ്കിൽ ആ മാർഗം വ്യക്തമായി തെളിഞ്ഞു കാണാൻ സാധിക്കും. ഇവിടെ മാർഗമുണ്ട്, ആളുകൾ നടക്കുകയേയില്ല. ആ വഴിയിൽ കൂടി നടക്കുവാൻ ആളില്ലാതായി, നടക്കുന്നില്ല. ഇപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് ആ മാർഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. ഇങ്ങനെ മാർഗമുണ്ട്, അങ്ങനെ മാർഗമുണ്ട്, ഇങ്ങനെ വഴിയുണ്ട്, എന്നിട്ട് വലിയ പ്രശംസയും ചെയ്യും. വളരെ നല്ല വഴി, വളരെ നല്ല വഴി, ഇത് മുക്തിവരെ എത്തിക്കും, ഇത് ഇന്നയിടം വരെ കൊണ്ടുപോകും. ഒരുപാട് പ്രശംസിക്കും. ആരും നടക്കില്ല എന്നു മാത്രം. ആരും നടക്കാത്ത ഒരു വഴിക്കെന്തു പറ്റും? അവിടെ ചെടികളും മരങ്ങളും വളരും, കാടായിത്തീരും. ആരെങ്കിലും ഒന്ന് അന്വേഷിക്കാമെന്ന് വച്ചാൽ വഴിയിൽ തേളും പാമ്പും കാട്ടുമൃഗങ്ങളുമുണ്ട്. ആർക്കും ധൈര്യം വരില്ല. ഇത് തന്നെയാണ് ധർമ്മമാർഗത്തിന് സംഭവിക്കാറുള്ളത്. നല്ലതുപോലെ തെളിഞ്ഞിരിക്കുന്നതാണ്. ആളുകൾ നടന്നിരുന്നു, അവർക്കതിൻ്റെ പ്രയോജനവുമുണ്ടായിട്ടുണ്ട്. നടക്കുക അവസാനിപ്പിച്ചു. വെറും വർത്തമാനം മാത്രം, യാതൊന്നും ലഭിക്കില്ല. സ്വന്തം സമയം നഷ്ടമാകും. ഇങ്ങനെ പലവട്ടം സംഭവിച്ചു കഴിഞ്ഞു. കൂടെ കൂടെ ധർമ്മവിദ്യ ഉണരും, ആളുകൾക്ക് നന്മ വരുത്തും. കുറേ കാലം ആളുകൾ ആ വഴി നടക്കും, കുറേ വർഷങ്ങൾ പിന്നിടും, നടക്കുവാൻ മറക്കും, നടക്കൽ വിട്ടുപോകും, വഴി നഷ്ടമാകും. അങ്ങനെ പലവട്ടമുണ്ടായി. മാർഗം വളരെ പഴയതാണ്, വിവസന വളരെ പുരാതനമാണ്. നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും പുരാതനമായ ഗ്രന്ഥം വേദങ്ങളാണ്. അവയിൽ ഏറ്റവും പുരാതനമായത് ഋഗ്വേദ. ഋഗ്വേദത്തിലെ ഒരു ഋഷി പണ്ട് വിവസന ഭാരതത്തിലുണ്ടായിരുന്നു. ഋഷിയുടെ വാണിയിൽ ഇതിൻ്റെ ധ്വനി കേൾക്കാം. ഋഷി പറയുന്നു,
ഭുവന സഞ്ചപശ്യതി സേന പാർഷദതി ദ്വിഷ.
യോ വിശ്വാഭി, വിശ്വത്തിൻ്റെ അഭിമുഖമായി പഴയ ഭാഷയാണ്. വിശ്വമെന്നാൽ ലോകം, ലോകമെന്നാൽ ഈ ശരീരം. എല്ലാ ലോകങ്ങളും ഈ ശരീരത്തിൽ സമാഹിതമാണ്. ഈ ശരീരത്തിൻ്റെ അഭിമുഖമായിരുന്നുകൊണ്ട്, അതായത് ഇങ്ങോട്ട് ശ്രദ്ധിച്ചുകൊണ്ട്, യോ വിശ്വാഭിവിപശ്യതി, വിവസന ചെയ്യുന്നയാൾ, സഞ്ചപശ്യതി, സമ്യക്കായി ചെയ്യുന്നു, എങ്ങനെ ചെയ്യണമോ അങ്ങനെ ചെയ്യുന്നു. എന്നാലേ സഞ്ചപശ്യതിയാകൂ. സനഹ പാർഷദതി ദുഷഃ, അയാൾ ദ്വേഷത്തിനപ്പുറത്തെത്തും. ആ വ്യക്തിക്ക് തെല്ലും ദ്വേഷമുണ്ടാകുകയില്ല, ദ്വേഷമെല്ലാം ദൂരെ പോകും. രാഗമേ ഉണ്ടാകുകയില്ലെങ്കിൽ ദ്വേഷമെങ്ങനെയുണ്ടാകും? ഉള്ളിലാദ്യം രാഗമാണുണ്ടാകുന്നത്. ഇത് വേണം, ഇത് വേണം, ഈ മനസ്സിനിണങ്ങിയത്, മനസ്സിനിഷ്ടമുള്ളത് നടക്കണം. നടന്നില്ലെങ്കിൽ ദ്വേഷമുണരും, രാഗമുണ്ടെങ്കിൽ ദ്വേഷമുണരും. ഒരേ നാണയത്തിൻ്റെ രണ്ടു വശങ്ങൾ. ഒരു വശത്ത് രാഗമെങ്കിൽ മറുവശത്ത് ദ്വേഷം. രാഗമില്ല, ദ്വേഷവുമില്ല. വിപശ്യനയുടെ എത്ര വലിയ പ്രശംസയാണ്! എന്നാൽ ചെയ്യുവാനെല്ലാം മറന്നുപോയി. 2600 വർഷങ്ങൾക്ക് മുൻപ് ഈ രാജകുമാരൻ വീടുപേക്ഷിച്ചു. സത്യമന്വേഷിച്ചിറങ്ങിയപ്പോൾ അച്ഛനോടും അമ്മയോടും വഴക്കിട്ട് വീട് വിട്ടതല്ല, ഭാര്യയോടോ വീട്ടുകാരോടോ വഴക്കിട്ടതുമല്ല. അങ്ങനെ സന്യാസിയായതല്ല, അന്വേഷിച്ചിറങ്ങിയതാണ്. സത്യത്തെ അന്വേഷിച്ച് കണ്ടുപിടിക്കുവാൻ ഈ ലോകം മുഴുവനും ദുഃഖം കൊണ്ട് പിടയ്ക്കുകയാണ്. ഞാനും ദുഃഖത്തിലാണ്. ഇതിനെന്തെങ്കിലും കാരണം കാണുമല്ലോ, കാരണത്തിന് ഒരു നിവാരണവും കാണുമല്ലോ, അതിൽ നിന്നും വെളിയിൽ കടക്കുവാൻ ഒരു മാർഗവും കാണുമല്ലോ. എന്താണ് സത്യം? ഈ പ്രകൃതിയുടെ നിയമമെന്താണ്? ഈ സംഭവങ്ങളെല്ലാം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇതന്വേഷിക്കണമായിരുന്നു. ഇറങ്ങി അന്വേഷിച്ച് അന്വേഷിച്ച് പലതരത്തിലുള്ള പ്രയോഗങ്ങൾ ചെയ്ത് ഒന്നും തൃപ്തിയായില്ല. അനേക ജന്മങ്ങളിൽ അഭ്യാസം ചെയ്തിരുന്നു. വിവശനയുണർന്നു. വിവശനയുണർന്നപ്പോൾ അതിനെ ആശ്രയിച്ച് നടന്ന് നടന്ന് മുക്താവസ്ഥ വരെ എത്തി. മുക്താവസ്ഥയിലെത്തിയപ്പോൾ പറയുന്നു, പുബ്ബേ അനനസുത്തേസു, ഇതിന് പൂർവമെങ്ങും കേൾക്കാത്തത്. അങ്ങനെയുള്ള ധർമ്മത്തിൽ, സത്യത്തിൽ എൻ്റെ കണ്ണു തുറന്നു, ജ്ഞാനത്തിൻ്റെ ചക്ഷുസ് തുറന്നു. കേട്ടിട്ടേയില്ല. എന്തുകൊണ്ട് കേട്ടിട്ടില്ല? രാജകുമാരനല്ലേ, അച്ഛൻ നാടിൻ്റെ മഹാരാജാവും. നാട്ടിലുള്ള മഹാപണ്ഡിതന്മാരെയെല്ലാം വിളിച്ചു വരുത്തി രാജകുമാരന് വിദ്യാഭ്യാസം നൽകിയിട്ടുണ്ടായിരുന്നു. എല്ലാ ശാസ്ത്രങ്ങളും അഭ്യസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വേദങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. വേദങ്ങളിൽ ഇതുമുണ്ട്, അപ്പോൾ പിന്നെ മുൻപ് പുബ്ബേ അനന സുത്തേസു കേട്ടിട്ടില്ല എന്ന് പറയുവാൻ കാരണമെന്താണ്? വേദത്തിലുണ്ടായിരുന്നു, പക്ഷേ അർത്ഥം തെറ്റിപ്പോയിരുന്നു. ആളുകൾ എന്തെല്ലാം അർത്ഥമാണ് വേദത്തിന് കൊടുത്തിട്ടുള്ളത്! അതുകൊണ്ടാണ് പറഞ്ഞത്, പുബ്ബേ അനന സുത്തേ സുധമ്മേസു ചക്കും ഉത്പാദി. ചെയ്യുമ്പോഴല്ലേ യഥാർത്ഥ കാര്യം മനസ്സിലാകുകയുള്ളൂ. പറഞ്ഞയാൾ എന്താണ് പറയുവാൻ ഉദ്ദേശിച്ചത്? എല്ലാ ധർമ്മഗ്രന്ഥങ്ങളിലും ഈ സമാജത്തിലേതായാലും ആ സമാജത്തിലേതായാലും ഈ പരമ്പരയിലേതായാലും ആ പരമ്പരയിലേതായാലും സത്യം കാണാം, എല്ലാത്തിലും വിഭജന കാണാം. എന്നാൽ വിഭജന ചെയ്യുന്നയാൾക്ക് മാത്രമേ ഇത് വിഭജനയുടെ കാര്യമാണ്, ഇത് ധർമ്മത്തിൻ്റെ കാര്യമാണ്, പ്രകൃതിയുടെ നിയമമാണെന്ന് തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. ഇത് ചെയ്യാത്തയാൾ ആളുകൾ പറഞ്ഞ അർത്ഥം വായിക്കും, പഠിക്കും, ഇങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കും. എൻ്റെ കാര്യം എനിക്കറിയാം. വളരെ കട്ടർ തീവ്ര ഹിന്ദു സനാതന കുടുംബത്തിലാണ് ജനിച്ചത്. ചെറുപ്പം മുതലേ ഗീതാപാഠം ചെയ്തിരുന്നു, എല്ലാവരും ചെയ്യുന്നതുപോലെ. വായിക്കുവാനുള്ളൊരു കാരണം, ഒരധ്യായം വായിച്ചാൽ ഒരു ജന്മത്തെ പാപമില്ലാതാകും. 18 അധ്യായവും വായിച്ചാൽ എത്രമാത്രം ജന്മങ്ങളിലെ പാപം പോകുമെന്നറിയില്ല. വളരെ ലാഭമുള്ള കച്ചവടമല്ലേ? ചെയ്തു, എന്തു പോകാൻ, പാപമെല്ലാം നശിച്ചു പോവുകയല്ലേ? കുറേ വിശ്വാസവും കൂടെ ഉണ്ടായിരുന്നു, വെറും അന്ധവിശ്വാസവുമായിരുന്നില്ല. മനസ്സിലാകുവാനുള്ള ശ്രമവും നടത്തിയിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയിരുന്ന തർജ്ജമകളിൽ നിന്നും മുഴുവനും കാര്യങ്ങളും മനസ്സിലായില്ല. എല്ലാം മനസ്സിലായി എന്ന തോന്നലായിരുന്നു. വിവശനയിലൂടെ കടന്നപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. ഗീതയിൽ എവിടെയെല്ലാം എന്തെല്ലാമാണ് പറയുന്നത്, മുൻപിതൊന്നും മനസ്സിലാകുമായിരുന്നില്ല. ഇങ്ങനെയൊരു ശ്ലോകമുണ്ട് ഗീതയിൽ, ആളുകൾ വായിക്കുന്നുമുണ്ടായിരിക്കും. എന്താണ്?
ഗുണാൻവിത്തം വിമൂഢാനു പശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷ.
വിമൂഢനായ വ്യക്തിക്ക് കാണുവാൻ സാധിക്കുകയില്ല, വിവശന ചെയ്യുവാൻ സാധിക്കുകയില്ല. ജ്ഞാനചക്ഷുസ് തുറന്നയാൾക്ക് മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ, വിവശന ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. വിവശന ചെയ്താൽ ജ്ഞാനചക്ഷുസ് തുറക്കും, അപ്പോൾ വിവശന ശരിക്കു ചെയ്യും, ഒന്ന് മറ്റൊന്നിനെ സഹായിക്കും. ജ്ഞാനചക്ഷു തുറന്നപ്പോൾ എന്തു കണ്ടു? ഉത്ക്രാമന്തം, ചേതനയുടെ 4 ഭാഗം. ഒന്നിൽ ഉത്ക്രമമുണ്ടായി, ഉണർന്നെഴുന്നേറ്റു. എന്തുണർന്നെഴുന്നേറ്റു? ചെവിയുടെ വാതിലിൽ മുട്ടി, കണ്ണിൻ്റെ വാതിലിൽ മുട്ടി, മൂക്കിൻ്റെ വാതിലിൽ മുട്ടി, നാവിൻ്റെ വാതിലിൽ മുട്ടി, ത്വക്കിൻ്റെ വാതിലിൽ മുട്ടി, മനസ്സിൻ്റെ വാതിലിൽ മുട്ടി, അതിൻ്റെ വിഷയവുമായി ബന്ധമുണ്ടായി. കണ്ണു തുറന്ന് എഴുന്നേറ്റു, എന്തുണ്ടായി? ഉത്ക്രാമന്തം. ഇത്രയുമായപ്പോൾ ചേതനയുടെ 2-ാമത്തെ ഭാഗം സ്ഥിതം, നിന്നിട്ട് നോക്കുന്നു. എന്തു പറ്റി? എന്ത് ശബ്ദമാണുണ്ടായത്? എങ്ങനെയുണ്ടായി? രൂപം കണ്ടത് ഏതു രൂപം? ഈ രസമുണ്ടായി എങ്കിൽ എന്ത് രസം? അതതിനെ തിരിച്ചറിയുന്നു. തിരിച്ചറിയുക മാത്രമല്ല, വിലയിരുത്തുകയും കൂടി ചെയ്യുന്നു. മൂല്യനിർണയം ചെയ്തപ്പോൾ നല്ലതെന്നു തോന്നി, സുഖതമായ സംവേദനയുണ്ടായി, ചീത്തയെന്നു തോന്നി, ദുഃഖതമായ സംവേദനയുണ്ടായി, ബോധമില്ലല്ലോ, എന്തു ചെയ്യും? സുഖത സംവേദനയുണ്ടായപ്പോൾ അതിൻ്റെ ആസ്വാദനം, ഭോഗം തുടങ്ങി. ദുഃഖത സംവേദനമുണ്ടായപ്പോൾ അതിൻ്റെ തിരസ്കാരം തുടങ്ങി, ഭോഗം തുടങ്ങി. ഭോക്താവ് തന്നെ ഭോക്താവ്. അപ്പോൾ പറയുന്നു, ഭുഞ്ജാനം ഭുഞ്ജാനം, ഭുജിക്കുകയാണ്. സുഖഭോഗവും ദുഃഖഭോഗവും ഭോഗമനുഭവിക്കുമ്പോൾ ഗുണാൻവിതം ഗുണാൻവിതം, കെട്ടുകൾ ഇട്ടുകൊണ്ടേയിരിക്കുന്നു, കെട്ടുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നു. വിവശന തന്നെ സമാഹിതമായിരിക്കുകയല്ലേ ഇതിൽ? വിവശന ചെയ്യാത്തയാൾ എങ്ങനെ മനസ്സിലാക്കും? മനസ്സിലാകുകയില്ല. ഇത് ചെയ്യുന്ന വിദ്യയാണ്, ചെയ്താൽ ജ്ഞാനമുണരും. അനുഭൂതിയിലൂടെയുള്ള ജ്ഞാനം എല്ലാ ശാസ്ത്രങ്ങളെയും മനസ്സിലാക്കിത്തരും, അല്ലെങ്കിൽ ഭ്രമം മാത്രം, കാര്യം മുഴുവനായും മനസ്സിലാകുകയില്ല. ഒരു ശിബിരത്തിൽ ഒരിക്കൽ ഒരുപാട് ജൈനമുനികൾ ഇരുന്നു, അവരുടെ സ്വാധ്യമാരും ഇരുന്നു, അവരിൽ വലിയ വിദ്വാൻ മുനിമാരും ഉണ്ടായിരുന്നു. ശിബിരം സമാപിച്ചപ്പോൾ അവരിലൊരാൾ പറഞ്ഞു, ഞങ്ങൾ ദിവസവും വായിക്കുമായിരുന്നു. ഞങ്ങളുടെ ആഗമത്തിൽ ആചാരംഗത്തിൽ നോക്കിയാൽ വിഭശനയുടെ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അവരത് വായിച്ചെന്നെ കേൾപ്പിച്ചു. ആയതചക്ഷു ചക്ഷു തുറന്നു, ചക്ഷു കിട്ടി. എന്ത് കണ്ണു കിട്ടി? ജ്ഞാനത്തിൻ്റെ ചക്ഷുസ് കിട്ടി. എങ്ങനെ കിട്ടി? ആയതചക്ഷു ലോകവിപസി, ലോകമെന്നാൽ ശരീരം. ഈ ശരീരത്തിൽ വിവശന ചെയ്യാൻ തുടങ്ങി, ജ്ഞാനചക്ഷുസ് തുറന്നു.
ആയതചക്ഷു ലോകവിപസി ലോകസേ അഹോഭാഗം ജാനയി ഉദ്ധംഗ ഭാഗം ജാനയി തിരിയംഗ ഭാഗം ജാനയി.
ഈ ലോകത്തിലെ, അതായത് ഈ ശരീരത്തിലെ താഴെയുള്ള ഭാഗം ശരിക്കും അറിഞ്ഞു, മുകളിലുള്ള ഭാഗവും അറിഞ്ഞു, വശങ്ങളും ഭാഗങ്ങളും എല്ലാം അറിഞ്ഞു. എന്തറിഞ്ഞു? വിവശനയല്ലേ ചെയ്യുന്നത്? വിവശന ചെയ്ത് എന്താണ് നോക്കുന്നത്? ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്?
ഘടിയേ
അണുപര്യട്ടമാണോ?
ഈ അണുപരമാണു പരിവർത്തനശീലമാണ്. മാറിക്കൊണ്ടിരിക്കുന്നു, മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇതിൽ കെട്ടിമറിഞ്ഞിരിക്കുകയാണ് എൻ്റെ മനസ്സ്. ഇതിൽ നിന്നും എങ്ങനെ പുറത്തു കടക്കാം? എവിടെയാണ് കുഴങ്ങിയിരിക്കുന്നത്? അപ്പോൾ ബോധമുണരുന്നു, പറയുകയാണ്, സന്ധ്യം വിദിത്ത. സന്ധ്യയെ നോക്കുന്നു. വിവശന ചെയ്യാത്തിടത്തോളം സന്ധ്യ എങ്ങനെ അറിയും? സന്ധ്യ എന്തു നോക്കാൻ? എന്ത് സന്ധി? ചിത്തധാരയിൽ രാഗത്തിൻ്റെ സന്ധി എവിടെയാണുണ്ടാകുന്നത്? ചിത്തധാരയിൽ ദ്വേഷത്തിൻ്റെ സന്ധി എവിടെയാണുണ്ടാകുന്നത്? ചിത്തധാര നിർമ്മലമായി നടക്കുകയാണ്, അതിൽ രാഗം കൂട്ടിച്ചേർത്തു. ചിത്തധാര നിർമ്മലമായി ഒഴുകുകയാണ്, അതിൽ ദ്വേഷം കൂട്ടിച്ചേർത്തു. ഇതാണ് സന്ധി. ഈ സന്ധി വിദിത്ത, അതായത് വേദനകളെക്കൊണ്ടറിയുക. വേദന സുഖതമായാൽ രാഗത്തിൻ്റെ സന്ധി, വേദന ദുഃഖതമായാൽ ദ്വേഷത്തിൻ്റെ സന്ധി. അപ്പോൾ സന്ധി വിദിത്ത. അപ്പോൾ ബോധമുണ്ടാകുന്നു. വിവശനയല്ലേ ഈ ജോലിയാണ് ചെയ്യുന്നത്. ഏ മച്ചേഹി, ഇത് മരിക്കുന്നതാണ്, ഇത് നശ്വരമാണ്. സുഖതമെന്ന് വിചാരിച്ചത് എത്ര നശ്വരമാണ്, തീർന്നുപോകുന്നതാണ്. ദുഃഖതമെന്ന് വിചാരിച്ചതും എത്ര നശ്വരമാണ്, എല്ലാ വേദനകളും നശ്വരമാണ്. ഏ മച്ചേഹി, കാര്യം മനസ്സിലായി. വിവശന ചെയ്യുവാൻ തുടങ്ങി. വീരനായി തൻ്റെ എല്ലാ ബന്ധങ്ങളും അഴിച്ചു. തൻ്റെ ബന്ധനങ്ങളെല്ലാം അഴിച്ചയാൾ വീരനായി, മഹാവീരനായി. തൻ്റെ കെട്ടുകൾ അഴിക്കണ്ടേ? കെട്ടുകൾക്കുമേൽ കെട്ടുകൾ മുറുക്കിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ രാഗത്തിൻ്റേത്, ചിലപ്പോൾ ദ്വേഷത്തിൻ്റേത്. കെട്ടുകൾ തന്നെ കെട്ടുകളിടുകയാണ്, അഴിക്കുന്ന പണിയേ ചെയ്യുന്നില്ല. ഈ കെട്ടുകൾ അഴിക്കുന്ന ജോലി ചെയ്താൽ സ്വഭാവം മാറിക്കിട്ടും, കെട്ടുകൾ മുറുക്കുന്ന സ്വഭാവം മാറും. വിവശന ചെയ്യുന്നില്ല എങ്കിൽ പാവം ഇത് വായിച്ചുകൊണ്ടിരിക്കും, എങ്ങനെ മനസ്സിലാകും? മുനി മഹാരാജ പറഞ്ഞു, വിവശന ചെയ്തപ്പോൾ മനസ്സിലായി ഇതിങ്ങനെയാണെന്ന്. അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാൻ? ഒരിക്കൽ ക്രിസ്ത്യൻ വൈദികർക്ക് വേണ്ടി ശിബിരം നടത്തി. അതിലേറ്റവും ഉയർന്ന നിലയിലുള്ള വൈദികർ ആസാം മുതൽ കേരളം വരെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ശിബിരത്തിലുണ്ടായിരുന്നു. അവരുടെ കന്യാസ്ത്രീകളും ഉണ്ടായിരുന്നു. ശിബിരം സമാപിക്കാറായപ്പോൾ അവരിൽ പ്രമുഖൻ പറഞ്ഞു, ഇനി ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ ഈ വിദ്യ വർത്തമാനം കൊണ്ടല്ല, കേവലം അനുഭവം കൊണ്ടാണ് അറിയുവാൻ സാധിക്കുന്നത്. അങ്ങ് പറഞ്ഞ കാര്യങ്ങളും മനസ്സിലാക്കി വായിക്കുമ്പോൾ ബൈബിൾ മുഴുവനും വിവശന തന്നെയാണ് നിറഞ്ഞിരിക്കുന്നത്. മുന്നോട്ടു പോകുമ്പോൾ 10-ാം ദിവസം പഠിക്കുന്ന മംഗളമൈത്രിയുടെ സാധന, സദ്ഭാവനയുടെ സാധന, അതാണ് അവിടെയും നിറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഈ ദൃഷ്ടികോണിൽ കൂടി ഇതിനെ കണ്ടിരുന്നില്ല എന്ന് മാത്രം. ഏത് ധർമ്മഗ്രന്ഥമെടുത്തു നോക്കിയാലും സത്യമൊന്നു മാത്രമാണ്. മുകളിൽ മുകളിലുള്ള തോല് വേറെ വേറെ ആയിരിക്കാം, അകത്തുള്ള സാരമെല്ലാം ഒന്നു തന്നെ. കച്ചിലെ, അതായത് ഗുജറാത്തിലെ ഒരു ഗ്രാമത്തിൽ ഒരു മസ്ജിദിൽ ശിബിരം നടത്തി. വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ പട്ടണങ്ങളിലെ ഒരു രോഗമാണ് ഹിന്ദുവും മുസ്ലിങ്ങളും തമ്മിൽ കലഹിക്കുക എന്നുള്ളത്. ഗ്രാമങ്ങളിൽ രോഗം അത്രയ്ക്ക് പടർന്നിട്ടില്ല. അവിടെ ചെന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. ബർമ്മയിൽ നിന്നും വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കച്ചിൽ. എത്ര കൂട്ടായ്മയോടെയാണ് ആളുകൾ ഇവിടെ താമസിക്കുന്നത്. അവരിൽ ചില മുസ്ലിം സഹോദരർ നേരത്തെ ശിബിരത്തിൽ പങ്കെടുത്തിരുന്നു. ഇതിലൊന്നും തന്നെ തെറ്റില്ല. വലിയ സന്തോഷത്തോടെ മസ്ജിദിൽ ഒരു ശിബിരം സംഘടിപ്പിച്ചു. ഒന്നു കഴിഞ്ഞു, മറ്റൊന്നുകൂടി. വളരെയധികം ആളുകൾ വന്നു. കുറേ മുസ്ലിം സഹോദരങ്ങളും ഉണ്ടായിരുന്നു. അവരിൽ രണ്ടു വലിയ വിദ്യാസമ്പന്നർ, ഖുറാൻ നല്ലതുപോലെ പഠിച്ചിട്ടുള്ളവരുണ്ടായിരുന്നു. അങ്ങനെയുള്ള രണ്ട് മൗലവിമാർ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ശിബിരം സമാപിച്ചപ്പോൾ അവർ ഖുറാനിൽ നിന്നും ചില വരികൾ വായിച്ചു കേൾപ്പിച്ചു. ഈ വരികൾ ഇതുവരെ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല. വിവശന ചെയ്തപ്പോൾ കാര്യം മനസ്സിലായി. ഓർത്തു നോക്കട്ടെ, അറബി അറിഞ്ഞുകൂടാ, പക്ഷേ വളരെ വളരെ ഉപയോഗമുള്ളതാണ്. അതിൽ വിവശന തന്നെ നിറഞ്ഞുകിടക്കുകയാണ്. ശരീരത്തെ മുഴുവനും ശ്വാസം കൊണ്ട് നോക്കിക്കാണുക, നല്ലതുപോലെ നോക്കിക്കാണുക. അത് അറഫ് റബ്ബുഹു, അയാൾ റബ്ബിനെയാണ് കാണുന്നത്. അയാൾ പരമാത്മാവിനെ കാണുന്നു, അല്ലാഹുവിനെ കാണുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ ശരീരത്തിനെ നോക്കൂ, ഇതിൽ അല്ലാഹുവിനെ കാണും. ഇതുവരെ ഈ കാര്യം മനസ്സിലായിരുന്നില്ല. ഇതിലൂടെ കടന്നപ്പോൾ കാര്യം മനസ്സിലായി. ഇതേ കാര്യം പഞ്ചാബിലെ മുസ്ലിം സന്ത് പറയുന്നു. സന്തായാൽ എന്ത് മുസ്ലിം, എന്ത് ഹിന്ദു, എന്ത് സിഖ്, ആര് മനസ്സിനെ നിർമ്മലമാക്കിയോ ശാന്തമാക്കിയോ അവർ സന്തായി. ലോകത്തിൽ ആളുകൾ പറയും, ഇവൻ മുസ്ലിം, ഇവൻ ഹിന്ദു, ഇവൻ സിഖ്, സന്താണ്. പഞ്ചാബിലെ സന്ത് പറയുന്നു, അയാൾ റബ്ബിനെ അറിഞ്ഞു, പരമാത്മാവിനെ അറിഞ്ഞു. ആരാണറിഞ്ഞത്? ആരാണോ സ്വയം അറിഞ്ഞത്, അവനവനെക്കുറിച്ചുള്ള സത്യം അറിഞ്ഞതേയില്ല, എന്നിട്ട് അദ്ദേഹത്തെ അറിയണം എന്നാഗ്രഹിച്ചാൽ യാതൊരറിവുമില്ലാത്ത ഒരാളെക്കുറിച്ച് കൽപ്പനകളല്ലാതെ എന്തു ചെയ്യാൻ? സ്വയം തന്നെത്താനെ അറിയുകയാണെങ്കിൽ അദ്ദേഹത്തെയും അറിയും, സകല ദുഃഖങ്ങളും മകലുകയും ചെയ്യും.
അപ്പോ ജാണേ അപ്പോ രോഗന വ്യാപേ തിന്നൂ താപ് അപ്പോ ജാണേ അപ്പോ.
സ്വയം അറിയുക, മുഖ്യമായ കാര്യം തന്നെത്താനെ അറിയുക എന്നുള്ളതാണ്. യാതൊരു ഭവരോഗവും ഉണ്ടാകുകയില്ല, യാതൊരു ഭവതാപവും ഉണ്ടാകുകയില്ല, എല്ലാ ദുഃഖവും മാറും. സജ്ജനങ്ങളുടെ വാണിയാണ്, അവർ ജോലി ചെയ്തിട്ടുണ്ട്, ഇതേ ജോലിയാണ് ചെയ്തിട്ടുള്ളത്. ജോലി ചെയ്തിട്ടില്ലെങ്കിൽ ഭ്രമം മാത്രമായിരിക്കും. പ്രകൃതിയുടെ നിയമത്തെക്കുറിച്ച് ആയിരം വട്ടം പറഞ്ഞാലും ഈ പ്രകൃതിയുടെ നിയമം നമ്മുടെ അനുഭൂതിയിൽ വരുന്നില്ല എങ്കിൽ നമുക്ക് മനസ്സിലാകുകയില്ല. പുസ്തകങ്ങളിൽ നിന്നും മനസ്സിലാകുകയില്ല, പ്രവചനങ്ങളിൽ നിന്നും മനസ്സിലാകുകയില്ല, അനുഭവത്തിൽ വരാൻ തുടങ്ങുമ്പോൾ നല്ലതുപോലെ മനസ്സിലാകും. നമ്മുടെ ദേശത്തെ ഒരു മഹാസദ്ഗുരു ഇങ്ങനെയാണ് പറയുന്നത്. കുതിരത്തിൻ്റെ കാനൂനെന്നാൽ ധർമ്മം. വെളിയിൽ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ അകത്തും പ്രവർത്തിക്കുന്നു. ഈ കാര്യം ഗുരു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ കൂടെ പറഞ്ഞു, ഇതറിയൂ, കേവലം വിശ്വസിച്ചാൽ കാര്യമില്ല. മഹാപുരുഷന്മാരുടെ വാണികൾ കേൾക്കുന്നു, വിശ്വസിക്കുന്നു, വളരെ ശരിയാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് അനുഭവം എവിടെ? അറിയുമ്പോഴല്ലേ അനുഭവമാകുന്നത്. അതാണ് പറഞ്ഞത് ജന നാനക്ക്, അറിഞ്ഞു നാനക്ക്. ഇപ്പോൾ അറിഞ്ഞ കാര്യം പറയുകയാണ്. ബിന് ആ പാച്ചീനെ സ്വയം മുഴുവനായി അറിയാതെ കഠേന ഭ്രമക്കി കായീരേ, ഭ്രമം മാത്രമായിരിക്കും. മുകളിൽ മുകളിൽ തൊലിയുള്ളത് മാത്രം മനസ്സിലാകും, സാരം കിട്ടുകയില്ല. മറ്റൊരു സന്ത് പറയുന്നു, നർസി എന്ന ഒരു ഭക്തൻ വളരെ പ്രസിദ്ധനായിരുന്നു. നർസി മേഹത പറയുന്നു,
ശരീര സോധ്യേ ബിനാ ഓ സാര നൈ സാപടേ, ശരീര സോധ്യേ ബിനാ സാര നൈ സാപടേ.
ശരീരത്തിൻ്റെ ഉള്ളിൽ അന്വേഷിക്കാതെ, സത്യത്തെ അന്വേഷിക്കാതെ സാരം കിട്ടുകയില്ല. പുറമേ പുറമേയുള്ള തൊലി മാത്രം ലഭിച്ചുകൊണ്ടിരിക്കും. പലതരത്തിലുള്ള ജോലി ചെയ്തു, പാവം, അതിനുശേഷമാണ് പറയുന്നത്. ഇതെല്ലാം പുസ്തകത്തിലെ കാര്യങ്ങളാണ്. ഉള്ളിൽ പോയി സ്വയം അനുഭവിക്കാത്തിടത്തോളം സാരം ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് സന്ത് പറയുന്നത്, അയാൾ അനുഭവിച്ച കാര്യം പറയുന്നു. നിങ്ങൾ പുസ്തകത്തിലെ കാര്യം പറയുന്നു, ശാസ്ത്രം ഇതാണ് പറയുന്നത്, പുസ്തകം ഇതാണ് പറയുന്നത്, നിനക്കനുഭവമായില്ല. ഞാൻ അനുഭവത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, നേരാക്കുന്ന കാര്യമാണിത്. നിങ്ങളും അനുഭവിച്ചാൽ ശരിക്കും നേരെയാകും, ഭ്രമഭ്രാന്തികൾ എല്ലാം നീങ്ങും. അല്ലെങ്കിൽ കേവലം മേലെ മേലെയുള്ള തൊലി മാത്രം. അപ്പോൾ പറയുന്നു, അനുഭവം വളരെ അത്യാവശ്യമാണ് ഈ മൂന്നര കൈ നീളമുള്ള ശരീരത്തിൽ. മൂന്നും ഒരരയും കൈ നീളമുള്ള മൂന്നരക്കൈ നീളമുള്ള ശരീരത്തിനകത്തുള്ള അമ്പരം, ആകാശം, അവിടെ അന്വേഷിക്കുക, അതിനെ അറിയൂ. വെളിയിലെല്ലാം ആയിരം അന്വേഷിച്ച് നടന്നാലും സത്യത്തെ ഇവിടെയും അവിടെയും അന്വേഷിച്ച് നടന്നാലും യാതൊന്നും കയ്യിൽ കിട്ടുകയില്ല. സ്വന്തം അകമയെ നോക്കൂ, പറയുകയാണ്. സന്ത് അനുഭവത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. വിവശന 500 വർഷങ്ങൾക്ക് ശേഷം ഭഗവാൻ ബുദ്ധൻ്റെ കാലശേഷം 500 വർഷങ്ങൾക്കകം ഭാരതത്തിൽ ലുപ്തമായി. എങ്കിലും ധാരാളം സന്ത് ഈ നാട്ടിലുണ്ടായി. അനേക ജന്മങ്ങളിൽ ചെയ്തു വന്ന ഇത് ഉള്ളിലുണർന്നു. അവരുടെ വാണികൾ വായിക്കുമ്പോൾ കാണുന്നത് വിവശന തന്നെയാണല്ലോ നിറഞ്ഞുകിടക്കുന്നത്, വിവശന തന്നെ വിവശന. കബീർ സന്ത് പറയുകയാണ്,
ഘൂങ്കട്ട്
കൂങ്കടുക്കേപ്പട്ട് ഒന്നല്ല രണ്ടല്ല പർദ്ദ ഒരു പാളിയല്ല രണ്ടു പാളിയല്ല ആയിരം പാളിയിൽ ആവരണമിട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ ആവരണങ്ങൾ മൂടികൾ അഴിച്ചുകൊണ്ടേയിരിക്കുക, പ്രിയനെ കാണാം. അതിനെ പരമേശ്വരനെന്ന് പറഞ്ഞാലും പരമാത്മാഎന്ന് പറഞ്ഞാലും ഖുദാ എന്ന് പറഞ്ഞാലും പരമസത്യം എന്ന് പറഞ്ഞാലും നിർവാണമെന്ന് പറഞ്ഞാലും മോക്ഷമെന്ന് പറഞ്ഞാലും അത് അമൃതാണ്, ധ്രുവമാണ്. അതിൻ്റെ അനുഭവമുണ്ടാകണ്ടേ? അതിൻ്റെ സാക്ഷാത്കാരമുണ്ടാകണ്ടേ? അതിനെക്കുറിച്ച് വെറും വർത്തമാനം മാത്രം പറഞ്ഞാൽ എന്നിട്ട് തമ്മിൽ തല്ലുകയാണ്. ഞാനിത് വിശ്വസിക്കുന്നയാളാണ്, നിങ്ങൾ വിശ്വസിക്കുന്നേയില്ല. നോക്കിയേ, ഞാനിത് വിശ്വസിക്കുന്നയാളാണ്, നിങ്ങൾ വിശ്വസിക്കുന്നില്ല. വിശ്വാസം ദൂരെയിരിക്കട്ടെ. അറിയൂ, അറിയുമ്പോഴാണ് നന്മയുണ്ടാകുന്നത്. അറിഞ്ഞറിഞ്ഞ് പർദ്ദകൾ മൂടികൾ അഴിഞ്ഞഴിഞ്ഞ് ആ പരമസത്യം കാണാം. അപ്പോൾ പരമസത്യം കണ്ടുകൊണ്ട് പറയുന്നു, ഇതേ സാധനയിൽ മുന്നേറുമ്പോൾ ഒരവസ്ഥയിലെത്തിച്ചേരും, ഒരു ചെറിയ എള്ളിൻ്റെ സ്ഥാനമായിത്തീരും. ആ എള്ളിൻ്റെ സ്ഥാനം പോലും വിഭജനമാകുമ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള നിത്യ ശാശ്വത ധ്രുവമായ പരമസത്യം പ്രകടമാകും. ഇയാൾ ജോലി ചെയ്തു, പറയുന്നു, ഈ എള്ളിൻ്റെ സ്ഥാനം അതിൻ്റെ അപ്പുറത്തുള്ള അവസ്ഥ, അതിന്ദ്രിയങ്ങളുടെ അപ്പുറത്തുള്ള അവസ്ഥയാണ്. ഇന്ദ്രിയങ്ങളുടെ അപ്പുറത്തുള്ള അവസ്ഥ ഇന്ദ്രിയങ്ങൾ മൂലം മനസ്സിലാക്കി കൊടുക്കുവാൻ സാധ്യമല്ല. ആളുകൾ എങ്ങനെ മനസ്സിലാക്കും? അപ്പോൾ പാവം മൗനമാകുന്നു. എങ്ങനെ ഠാക്കൂർ ഈശ്വരൻ പ്രാപ്തമായി? ആരെയാണ് ഠാക്കൂർ എന്ന് പറയുന്നത്? പലപ്പോഴും കബീറും മറ്റ് പല സന്തുമാരും, ചിലപ്പോൾ അല്ലാഹുവും വന്ന് പറയും, ചിലപ്പോൾ രാമനെന്ന് പറയും, ചിലപ്പോൾ ഹരിയെന്ന് പറയും. ആളുകൾക്ക് മനസ്സിലാകുന്ന പോലുള്ള ശബ്ദം പറയും, അല്ലെങ്കിൽ ആളുകൾക്കൊന്നും മനസ്സിലാകുകയില്ല. ആരോ ചോദിച്ചു, അങ്ങ് പലപ്പോഴും ഹരി രാമ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതെന്താണ്? പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇതിനെ ഹരി എന്ന് പറയുന്നു, പരമാത്മാ എന്ന് പറയുന്നു. ഓരോ സമയത്തും എങ്ങനെയോ അങ്ങനെ മൂന്നരക്കൈ നീളമുള്ള ശരീരത്തിൽ അന്വേഷിച്ചിറങ്ങി ഏത് സമയത്ത് എങ്ങനത്തെ സത്യം പ്രകടമായോ അതെ, അപ്പോൾ അതാണ് സത്യം. എന്ത് സത്യം പ്രകടമായോ അത് സത്യം. ഈ സത്യത്തെ ആശ്രയിച്ച് നടന്ന് നടന്ന് പരമസത്യം വരെ ചെന്നെത്തും. സത്യത്തെ ആശ്രയിച്ച് നടക്കും. സന്തുമാരെല്ലാം ഈ ജോലിയാണ് ചെയ്തത്. കളവിനടുത്തുപോലും വരുവാൻ അനുവദിക്കുകയില്ല. ഭാരതത്തിലെ മഹാനായ സന്ത് പറയുന്നു, മാർഗം പറയുകയാണ്, എങ്ങനെ അവിടെ വരെ എത്താമെന്ന്. കിം സച്ചിയാരാ ഹോവിയെ, ഭാരതത്തിലെ ഈ മഹാപുരുഷൻ ഭാഷയ്ക്കൊരു പുതിയ ശബ്ദം കൊടുത്തു. ദുഃഖിയാരാ എന്നൊരു ശബ്ദമുണ്ട്. സുഖമേ ഇല്ലാത്തവർ, സുഖിയാരാ എന്നൊരു ശബ്ദമുണ്ട്. ദുഃഖമേ ഇല്ലാത്തവർ, പുതിയ ശബ്ദമാണ് സച്ചിയാരാ, കള്ളമൊട്ടുമില്ലാത്തവൻ. ഇത് വാണിയിലെ സത്യം മാത്രമല്ല, സാധനയിൽ ഉള്ളിൽ സത്യം നോക്കുന്ന ജോലിയിൽ ഓരോ അടിയും സത്യത്തോടുകൂടി വയ്ക്കുക.
ആദി സച്ച്, ജുഗാദി സച്ച്, ഹേ ബി സച്ച്, നാനക ഹോ സി ബി സച്ച്.
സത്യം തന്നെ സത്യം, സത്യമുണ്ട്. എൻ്റെ അനുഭവത്തിൽ വരുന്നതെന്തോ അത് സത്യം. മറ്റാർക്കെങ്കിലും അനുഭവമായതാണെങ്കിൽ അതയാൾക്ക് സത്യം. ഭഗവാൻ ബുദ്ധന് പരംസത്യത്തിൻ്റെ ദർശനമുണ്ടായെങ്കിൽ ആ പരംസത്യം ഭഗവാൻ ബുദ്ധന് മാത്രമാണ് സത്യം, നമുക്കല്ല. ഇതെന്ന് നമുക്ക് അനുഭവമാകുന്നുവോ അന്ന് ഇത് നമുക്ക് സത്യമായിത്തീരും. സച്ചിയാരാ പറയുന്നു, അതായത് നമുക്ക് ഓരോ അടിയിലും അനുഭവമാകുന്നതിനെ ആശ്രയിച്ച് മുന്നോട്ട് നടക്കും. അടുത്ത ക്ഷണത്തിൽ അനുഭവമായത്, അതിൻ്റെ അടുത്ത ക്ഷണത്തിൽ അനുഭവമായത്, അങ്ങനെ. കിം സച്ചിയാരാ ഹോവിയെ, കിം കൂട്ടേ തൂട്ടേ പാള്. കള്ളത്തിനെ അടുത്തെങ്ങും വരാൻ അനുവദിക്കുകയില്ല, കൽപ്പനയെ അടുത്തു വരാൻ അനുവദിക്കുകയില്ല. കേട്ടുകേൾവിയുള്ള കാര്യം, പഠിപ്പിച്ച കാര്യം ഒന്നും അതിൽ ചേർക്കാൻ അനുവദിക്കുകയില്ല. കാര്യം ശരിയാകുകയില്ല, സത്യത്തിൻ്റെ കൂടെ തന്നെ മാത്രം. അങ്ങനെ നടന്നാൽ എന്ത് കിട്ടും? ഹുക്കും റജായി ചെല്ലണ, ഹുക്കും റജായി, ഈശ്വരനിശ്ചയം, പ്രകൃതിയുടെ നിയമം കണ്ടുകിട്ടും. ഈ പ്രകൃതിയുടെ ആദേശം, നിയമം എന്താണ്? മറന്നേ പോയില്ലേ? ഈ പരമാത്മാവിൻ്റെ റജ, ഇഷ്ടം, ആഗ്രഹമെന്താണ്? അവിടുത്തെ നിയമം എന്താണ്? ഇതാണ് നിയമം. അതായത്, മനസ്സ് മലിനമാക്കിയാൽ അപ്പോൾ ശിക്ഷ കിട്ടും, മനസ്സിനെ നിർമ്മലമാക്കിയാൽ അപ്പോൾ പാരിതോഷികം കിട്ടും. ഇതാണ് നിയമം, പ്രകൃതിയുടെ നിയമം. ഈശ്വരനാണെങ്കിൽ ഇത് ഈശ്വരൻ്റെ നിയമം. ഇതാണ് ആദേശം. അതനുസരിച്ച് ചിത്തം മലിനമാക്കരുത്, നിർമ്മലമായി കാത്തുസൂക്ഷിക്കുക, ഇതനുസരിച്ച് നടക്കണം. ഹുക്കും റജായി ചല്ലണ, നിയമത്തിനനുസരിച്ച് ചലിക്കുക. ഇത് പുസ്തകത്തിൽ എവിടെ കാണാൻ? പ്രവചനങ്ങളിൽ എങ്ങനെ കിട്ടും? നാനാക്ക് ലഖിയ നാൾ സ്വന്തം ഉള്ളിലാണ് എഴുതിയിരിക്കുന്നത്, തൻ്റെ കൂടെ എഴുതിയിരിക്കുകയാണ്. ഉള്ളിൽ നോക്കിയാൽ എല്ലാ രഹസ്യവും തുറന്നു കിട്ടും. പ്രകൃതി, കുദരത് ഇതാണ് ആഗ്രഹിക്കുന്നത്. പരമാത്മാവെന്ന് പറയുന്നെങ്കിൽ പരമാത്മാവ് ഇതാണ് ആഗ്രഹിക്കുന്നത്. നോക്കൂ, നീ വികാരമുണർത്തിയാൽ നിനക്ക് ശിക്ഷ കിട്ടും, ഉടൻ ശിക്ഷ കിട്ടും. വ്യാകുലമായോ ഇല്ലയോ? നീ ക്രോധമുണർത്തി, ഉടനെ വ്യാകുലമായി. കാമമുണർത്തി, വ്യാകുലമായി. ഭയമുണർത്തി, വ്യാകുലമായി. അഹങ്കാരമുണർത്തി, വ്യാകുലമായി. ശിക്ഷ കിട്ടുകയല്ലേ? അതകറ്റിയാൽ പാരിതോഷികം ലഭിക്കുകയായി. വലിയ ശാന്തി ലഭിച്ചു, വലിയ സുഖം ലഭിച്ചു. അപ്പോൾ മനസ്സിലാക്കൂ, ധർമ്മം മനസ്സിലാക്കൂ. ഇത് സാർവജനീയമായ ധർമ്മമാണ്, എല്ലാവർക്കുമുള്ള ധർമ്മമാണ്. ഹിന്ദുധർമ്മമല്ല, ബൗദ്ധധർമ്മമല്ല, ജൈനധർമ്മമല്ല, ക്രിസ്തീയ ധർമ്മമല്ല, സിഖ് ധർമ്മമല്ല, പാഴ്സി ധർമ്മമല്ല. ധർമ്മമാണ്, ധർമ്മം വലിയ മഹത്വമുള്ളതാണ്, എല്ലാവർക്കുമുള്ളതാണ്, സർവജനീയമാണ്, സർവദേശീയമാണ്, സാർവകാലികമാണ്, സനാതനമാണ്. ഇതിനെ ഭഗവാൻ ബുദ്ധൻ പറഞ്ഞത്, ഏസ് ധമ്മോ സനന്ദനോ. സനാതനമായ ധർമ്മമാണ്. എന്താണ് സനാതനധർമ്മം? ഇത് വീണ്ടും മറന്നിരിക്കുന്നു, ശബ്ദത്തിനെ വളച്ചൊടിച്ച് വികൃതമാക്കി. ഇപ്പോൾ സനാതനധർമ്മമെന്നാൽ പുരാണങ്ങളിൽ വിശ്വസിക്കുന്നയാൾ സനാതനധർമ്മിയായി, വേദങ്ങളുടെ മാന്യത വിശ്വസിക്കുന്നവർ ആര്യസമാജി. നമുക്ക് ഇവരോടാരോടും ഒന്നും പറയാനില്ല. സനാതനമെന്നാൽ എല്ലായ്പ്പോഴും ഒരുപോലെ ഇരിക്കുന്നത്. ഇന്നേക്ക് 1000 വർഷങ്ങൾക്ക് മുൻപ് ഒരാൾ തൻ്റെ മനസ്സിനെ മലിനമാക്കിയാൽ ഇന്നത്തെയാൾ എത്ര അനുഭവിക്കുന്നുവോ അത്രയും തന്നെ വ്യാകുലത അനുഭവപ്പെടുമായിരുന്നു. 1000 വർഷങ്ങൾക്ക് ശേഷവും മനസ്സിനെ മലിനമാക്കിയാൽ അതേപോലെ വ്യാകുലമാകും. ഇതാണ് പ്രകൃതിയുടെ നിയമം, എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുന്ന സനാതനധർമ്മം. തൻ്റെ മനസ്സിനെ നിർമ്മലമാക്കുന്നയാൾ 1000 വർഷങ്ങൾക്ക് മുൻപാണെങ്കിലും അത്രയും തന്നെ ശാന്തി അനുഭവിക്കുമായിരുന്നു. എത്ര ശാന്തിയാണോ ഇന്നൊരാൾ തൻ്റെ മനസ്സിനെ നിർമ്മലമാക്കുമ്പോൾ അനുഭവിക്കുന്നത്, രണ്ടും ഒരുപോലെ തന്നെ. 1000 വർഷങ്ങൾക്ക് ശേഷം ആരെങ്കിലും മനസ്സിനെ നിർമ്മലമാക്കുമ്പോൾ ഇത് തന്നെയായിരിക്കും അനുഭവമാകുന്നത്. അതുകൊണ്ട് ഇത് സനാതനമായ ധർമ്മം. നല്ലതുപോലെ ധർമ്മത്തെ മനസ്സിലാക്കണം. ഈ പുറമേയുള്ള വഴക്കുകളിൽ എന്തിരിക്കുന്നു? എന്തിനുവേണ്ടിയാണ് വഴക്കെടുക്കുന്നത്? ഈ മേൽഭാഗത്തുള്ള എൻ്റെ തൊലി ഇതുപോലെ, എൻ്റെ തൊലി ഇന്ന പോലെ, നിന്റെ അതുപോലെ, എൻ്റെ ദാർശനിക മാന്യത അങ്ങനെ, നിന്റെ ഇങ്ങനെ, ഇതിൽ നിന്നെല്ലാം എന്ത് ലഭിക്കാൻ? വിവശന ചെയ്യുന്നതുകൊണ്ട് മനസ്സിലാകും. അകത്തെ സാരം എല്ലാവരിലും ഒരുപോലെ തന്നെയല്ലേ? നല്ലതുപോലെ മനസ്സിലാകും. തന്നെ ഹിന്ദു എന്ന് പറഞ്ഞാലും, ബൗദ്ധനെന്ന് പറഞ്ഞാലും, ജൈനനെന്ന്, ക്രിസ്ത്യാനിയെന്ന്, മുസൽമാനെന്ന് പറഞ്ഞാലും, ഏത് പേരിലറിയപ്പെട്ടാലും, ബ്രാഹ്മണനെന്നറിയപ്പെട്ടാലും, ശൂദ്രനെന്നറിയപ്പെട്ടാലും, ഭാരതീയനായാലും, അമേരിക്കനായാലും, ആരായാലും, മനസ്സ് മലിനമാക്കിയാൽ ശിക്ഷ കിട്ടും. ഒരാൾ തൻ്റെ മനസ്സ് മലിനമാക്കുകയും ഉള്ളിൽ വലിയ പ്രസന്നത അനുഭവിക്കുകയും സാധ്യമല്ല. ഒരാൾ തൻ്റെ ഉള്ളിൽ നിന്നും മാലിന്യം അകറ്റുകയും പിന്നെ വലിയ അശാന്തി അനുഭവിക്കുകയും അതും സാധ്യമല്ല. അയാൾക്ക് ശാന്തി ലഭിക്കും, സമാധാനം ലഭിക്കും. ഇത് പ്രകൃതിയുടെ അച്ചട്ടായ നിയമമാണ്. നമ്മുടെ ഭാരതത്തിൽ ഇതിനെയാണ് ധർമ്മമെന്ന് പറഞ്ഞിരുന്നത്. എല്ലാ മഹാപുരുഷന്മാരും ധർമ്മം പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ജന്മമെടുക്കുന്നത്. ബൗദ്ധധർമ്മം പഠിപ്പിക്കുവാൻ വേണ്ടിയല്ല, സിഖ് ധർമ്മം പഠിപ്പിക്കുവാൻ വേണ്ടിയല്ല, ധർമ്മമാണ് പഠിപ്പിക്കുന്നത്. ധർമ്മസംസ്ഥാപനാർത്ഥായ ധർമ്മത്തെക്കുറിച്ചുള്ള അറിവ് എങ്ങനെ ആളുകൾക്കുണ്ടാകാം, അത് പാലനം ചെയ്ത് എങ്ങനെ സുഖികളാകാം, ഇതെല്ലാവർക്കുമുള്ള ധർമ്മമാണ്. ഈ ജോലി നമ്മൾ ചെയ്യുന്നത് ഇതിനുവേണ്ടിയാണ്. വളരെ നല്ലതുപോലെ മനസ്സിലാക്കണം, തെറ്റിദ്ധാരണകളിൽ പെട്ടിരിക്കരുത്. നല്ലതുപോലെ വ്യക്തമായി മനസ്സിലാക്കണം നമ്മൾ എന്താണ് ചെയ്യുന്നത്. ഉള്ളിൽ നോക്കി നോക്കി അനുഭവിച്ചനുഭവിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു വശത്ത് മനസ്സിൻ്റെ 4 ഖണ്ഡങ്ങൾ നോക്കൂ. ഇതറിയുന്ന ഭാഗം അറിയുന്നു, ഇത് തിരിച്ചറിയുന്ന ഭാഗം തിരിച്ചറിയുന്നു, സംവേദനാശീലമാകുന്ന ഭാഗം സംവേദനാശീലമായി, സുഖതവേദനയായി, ദുഃഖതവേദനയായി, പ്രതിക്രിയ ചെയ്യുന്ന ഭാഗം പ്രതിക്രിയ ചെയ്യുവാൻ തുടങ്ങി. ഈ 4 ഭാഗവും വീണ്ടും വീണ്ടും ധ്യാനത്തിൽ ശ്രദ്ധയിൽ വന്നാൽ പ്രതിക്രിയ ചെയ്യുന്ന ഭാഗം ക്ഷീണിതമാകും, അറിയുന്ന ഭാഗം ബലവാനുമാകും. ഇപ്പോൾ ഈ അറിയുന്ന ഭാഗം വളരെ ദുർബലമാണ്, പ്രതിക്രിയ ചെയ്യുന്ന ഭാഗം തലയിലും കയറിയിരിക്കുകയാണ്, അന്ധനാണ്. എപ്പോൾ നോക്കിയാലും രാഗത്തെ പ്രതിക്രിയ, ദ്വേഷത്തെ പ്രതി പ്രതിക്രിയ മനസ്സിനെ മലിനമാക്കിക്കൊണ്ടേയിരിക്കുന്നു. കെട്ടുകൾ ഇട്ടുകൊണ്ടേയിരിക്കുന്നു. ഇത് ശരിക്കും മനസ്സിലാകും. ഇതേപോലെ ശരീരത്തിലും മുന്നോട്ടു പോകുന്തോറും അനുഭവത്തിൽ നിന്ന് ഈ ശരീരത്തിൻ്റെ എന്ത് പ്രപഞ്ചമാണ് എന്ന് ശരിക്കും മനസ്സിലാക്കാം. ഈ നാല് മഹാഭൂതങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ. ഈ ചെറിയ ചെറിയ പരമാണുകണം എന്താണ്? ഈ നാല് മഹാഭൂതങ്ങൾ, അതായത് പൃഥ്വി, ജലം, അഗ്നി, വായു, ഇവയുടെ കൂടെ ഇവയുടെ സ്വന്തം ഗുണധർമ്മ സ്വഭാവവും ഓരോ പരമാണുവിലും ഈ എട്ട് കാര്യങ്ങളും ചേർന്നിട്ടുണ്ട്. ഈ പരമാണുക്കളുടെ പുഞ്ചമാണ് ശരീരം, മറ്റൊന്നുമല്ല. ഇതേ പരമാണുക്കളുടെ സമൂഹമാണ് സംസാരം മുഴുവനും. അതാണ് ബാഹർ ഭീതർ ഏകോ ജാണോ, ഒന്ന് തന്നെയാണ്. വെളിയിലും അതേ കാര്യം. ഒരു കഷ്ണം ഐസ്, ഒരു ഐസ് കട്ട, വളരെ കട്ടിയല്ലേ പൃഥ്വി പോലെ കട്ടിയായത്? കുറച്ച് ചൂടെന്ന് തട്ടിയാൽ മതി വെള്ളമായി, കുറേ കൂടി ചൂടടിച്ചാൽ ആവിയായി, ആവിയായി പൊങ്ങിപ്പോകും, തണുപ്പടിച്ചാൽ വീണ്ടും വെള്ളമായി തിരിച്ചു വരും. കണ്ടോ, നാലും ഇതിലും സമാഹിതമല്ലേ? ഇങ്ങനെ പ്രകൃതിയിലെല്ലായിടത്തും നാല് കാര്യങ്ങളും സമാഹിതമാണ്. പൃഥ്വി, അഗ്നി, ജലം, വായു. ആകാശത്തിന് മഹത്വം കൊടുത്തില്ല. കാരണം ഈ ആകാശത്തിൻ്റെ കാരണം നമ്മുടെ ശരീരത്തിനകത്ത് വികാരമുണരുന്നതിന് കാരണമാകുന്നില്ല. ഈ ആകാശം മൂലം വികാരം ദൂരമാകുന്നില്ല. ഈ നാല് ധാതുക്കൾ മൂലമാണ് നമ്മൾ അറിവില്ലാതെ വികാരങ്ങൾ ജനിപ്പിക്കുന്നതും വിവരമുണ്ടാകുമ്പോൾ വികാരമുണ്ടാക്കുന്നത് നിർത്തുകയും ചെയ്യുന്നത്. എന്താണ് സംഭവിക്കുന്നത്? ക്ഷണം തോറും, പ്രതിക്ഷണം, ഇപ്പോൾ ഓരോ പരമാണു വേറെ വേറെ അനുഭവമാകുകയില്ല. എന്നാൽ ഒരുപാട് പരമാണുക്കളുടെ പുഞ്ചം ഉത്പന്നമാകുകയാണ്. അതിൽ നാല് ധാതുക്കളും സമാഹിതമായിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു ധാതു വളരെ പ്രാമുഖ്യത്തോടെ വരുന്നു. ചിലപ്പോൾ പരമാണു ഒന്നു ചേർന്ന് വരുമ്പോൾ അതിൻ്റെ പൃഥ്വി ധാതു പ്രമുഖമായിരിക്കും. ചിലപ്പോൾ അഗ്നിധാതു, ചിലപ്പോൾ ജലധാതു, ചിലപ്പോൾ വായുധാതു. അപ്പോൾ അതിൻ്റെ സ്വഭാവം നമുക്ക് ശരിക്കും അനുഭവപ്പെടും. എന്താണ് സ്വഭാവം? പൃഥ്വി ധാതുവിൻ്റെ സ്വഭാവം കല്ലുപോലെ കടുപ്പം, അഥവാ കനമില്ലായ്മ. ഇതതിൻ്റെ സ്വഭാവമാണ്. ധ്യാനം ചെയ്ത് ചെയ്ത് ചിലപ്പോൾ എവിടെയെങ്കിലും ഭാരം, കടുപ്പം, ഖനം തോന്നിയാൽ മനസ്സിലാക്കണം. ഇപ്പോൾ പ്രകടമായിരിക്കുന്ന പരമാണുപുഞ്ചത്തിൽ പ്രമുഖമായിരിക്കുന്നത് പൃഥ്വിധാതുവാണ്. അതേപോലെ അഗ്നിധാതുവിൻ്റെ പ്രാധാന്യതയും പേറിവരുന്ന പരമാണുക്കൂട്ടം പ്രകടമാകുമ്പോൾ ചൂടോ തണുപ്പോ അനുഭവപ്പെടും. ഭാരവും ഭാരമില്ലായ്മയും തോന്നുന്ന ക്ഷേത്രം മുഴുവനും പൃഥ്വിധാതുവിൻ്റെ ക്ഷേത്രം. താപമാനത്തിൻ്റെ, തണുപ്പിൻ്റെയും ചൂടിൻ്റെയും മുഴുവൻ ക്ഷേത്രവും അഗ്നിധാതുവിൻ്റേതാണ്. വായുധാതുവിൻ്റെ ക്ഷേത്രം അനുഭവം. എവിടെയെങ്കിലും അനക്കം, ഇളക്കം, തുടിപ്പ്, വിറയൽ, തരംഗം പോലെ ഇളകുക, കമ്പനം, ഇവയെല്ലാം വായുവിൻ്റെ ക്ഷേത്രമാണ്. ഇത് വായുധാതുവിൻ്റെ പരമാണു ഒന്നു ചേർന്ന് വന്നതാണ്. എന്നിട്ടതിൻ്റെ സ്വഭാവം പ്രകടമാക്കുകയാണ്. ജലധാതു, ഈർപ്പമുള്ളത്, അവയെ ബന്ധിക്കുന്ന ജോലി അറിയുവാൻ സാധിക്കുന്നുണ്ട്. ശരീരപരമാണു ബന്ധിച്ചു ചേർന്നതുപോലെ വേറെ വേറെ ആകുന്നില്ല. ഈ നാല് ധാതുക്കളും തൻ്റെ സ്വഭാവം പ്രകടമാക്കുകയാണ്. അതുകൊണ്ടാണ് ഭിന്ന ഭിന്ന സംവേദനകൾ ഉണ്ടാകുന്നത്. ഈ നാലുമല്ലാതെ അഞ്ചാമതൊരു സംവേദനയുണ്ടാകുന്നില്ല. അഞ്ചാമതൊരു പ്രകാരത്തിൽ ഉണ്ടാകാനേ സാധിക്കുകയില്ല. ഇതുമായി സംബന്ധപ്പെട്ടതേ ഉണ്ടാകൂ. അഞ്ചാമത്തേത്, ഇവകൾക്കപ്പുറം കടന്ന് നിർവാണാനുഭൂതി ഉണ്ടാകുമ്പോൾ ഇപ്പോൾ അതിൻ്റെ കാര്യമില്ല. ഇവയിൽ ഏതെങ്കിലും പ്രമുഖമായി വന്നു, ചൂടുപോലെ തോന്നി, ശരി, ഇത് അഗ്നിധാതു പ്രകടമായിരിക്കുകയാണ്. നീയും അനിത്യമാണ്. നിന്റെ ഓരോ പരമാണു അനിത്യമാണ്. ഖനീഭൂതമായിട്ടാണ് ഒന്നു ചേർന്നിരിക്കുന്നത്. എത്ര കാലം ഇരിക്കും? ശരി, ഇപ്പോൾ പൃഥ്വിധാതുവാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ജലധാതു വന്നു. ഇപ്പോൾ വായുധാതു വന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, മനസ്സിലാക്കിക്കൊണ്ടിരിക്കും, പ്രതിക്രിയ ചെയ്യുകയില്ല. അതിൽ നിന്നും മുക്തമാകുവാനുള്ള മാർഗം കിട്ടി. ഇനി മുന്നോട്ടു പോകുമ്പോൾ മനസ്സിലാകും, ഈ ധാതു, പൃഥ്വി, അഗ്നി, ജലം, വായു, ഇവ പ്രമുഖമായി വരുവാനുള്ള കാരണമെന്താണെന്ന്. ഈ പരമാണുക്കൾ എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത്? സമ്യക് സമ്പുദ്ധനാകുന്ന വ്യക്തി പ്രകൃതിയുടെ എല്ലാ നിയമങ്ങളെയും വളരെ ആഴത്തിൽ ചെന്നറിയും. ആളുകളോട് അവർക്ക് നന്മയുണ്ടാകുന്നതിനുള്ളവ മാത്രമേ പറയൂ. ഏത് കാര്യം കൊണ്ടാണോ മുക്തിയുടെ മാർഗം തുറക്കുന്നത്, അതേ പറഞ്ഞു മനസ്സിലാക്കൂ. മറ്റു കാര്യങ്ങളിൽ കുഴക്കിയിടുകയില്ല. അറിയാം, പക്ഷേ ആളുകളെ പറഞ്ഞ് വിഷമിപ്പിക്കുകയില്ല. ഈ കാര്യം പറഞ്ഞു മനസ്സിലാക്കി. ഈ പരമാണുക്കൾ എങ്ങനെയാണ് ഉത്പന്നമാകുന്നത്? അതിനെന്ത് ആഹാരമാണ് കൊടുക്കുന്നത്? ഈ ഭൗതിക ശരീരത്തിന് നമ്മൾ എന്താഹാരമാണ് കൊടുക്കുന്നത്? എങ്ങനത്തെ ആഹാരം കൊടുക്കുന്നുവോ അപ്രകാരത്തിലുള്ള പരമാണുക്കളുണ്ടാകും. രണ്ടു പ്രകാരത്തിലുള്ള ആഹാരമാണ് കൊടുക്കുന്നത്. ഒന്ന് ഭൗതികമായ മെറ്റീരിയൽ ആഹാരം, രണ്ട് ചേതസികം, ചിത്തത്തിൻ്റെ ആഹാരം. എന്താണ് ഭൗതികമായ ആഹാരം? എന്താണ് ചൈതസിക ആഹാരം? മനസ്സിലാക്കാം. ഭൗതിക ആഹാരം ദിവസത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്നത്. അതിനനുസരിച്ചുള്ള പരമാണുക്കളുണ്ടാകും. സാധനയിൽ വളരെ മുന്നേറുമ്പോൾ നല്ലതുപോലെ അനുഭവമായി തുടങ്ങും. ഇന്ന് മുളകും മസാലയുമെല്ലാം ചേർന്ന ആഹാരമായിരുന്നു. എരിവും മസാലയുമൊക്കെ ചേർന്ന ആഹാരം കഴിച്ചിട്ട് ധ്യാനത്തിനിരുന്നാൽ ചൂട് തുടങ്ങും. ശരീരം മുഴുവനും തപിക്കുവാൻ തുടങ്ങും. അഗ്നിധാതുവിൻ്റെ പരമാണു ഭക്ഷണം അങ്ങനെയല്ലേ കഴിച്ചത്? അഗ്നിധാതുവിൻ്റെ പരമാണു, അഗ്നിധാതുവിൻ്റെ പരമാണു. ചില ദിവസം ഗുരുവായ എണ്ണയിൽ വറുത്തതും പഴയതുമായ ഭക്ഷണം കഴിച്ചാൽ പൃഥ്വീധാതുവിൻ്റെ പരമാണു. ഭാരവും തന്ത്ര ആലസ്യം എല്ലാം തുടങ്ങും. പൃഥ്വീധാതുവിൻ്റെ പരമാണു. എങ്ങനെ ഭക്ഷണം കഴിക്കുമോ അങ്ങനെയുള്ള പരമാണുക്കൾ നിർമ്മിതമാകും. ഇത് പ്രകൃതിയുടെ നിയമമാണ്. ഭൗതികമായി തന്നെ മറ്റൊരാഹാരവും കൂടിയുണ്ട്. വാതാവരണത്തിൽ നിന്നും ചുറ്റുപാടുമുള്ള അന്തരീക്ഷത്തിൽ നിന്നും ഋതുക്കളിൽ നിന്നും ഉഷ്ണം തണുപ്പ് അന്തരീക്ഷം എങ്ങനെ, ചൂടുള്ള സ്ഥലവാസികളുടെ ശരീരം ഒരു പ്രകാരത്തിലായിരിക്കും, തണുപ്പ് പ്രദേശത്തെ ആളുകളുടെ ശരീരം മറ്റൊരു പ്രകാരത്തിലായിരിക്കും. അവരുടെ പരമാണുക്കൾ അത്തരത്തിൽ നിർമ്മിതമാകുകയാണ്. ഓരോ സുഷിരങ്ങളിൽ കൂടിയും നമ്മൾ സ്വീകരിക്കുകയാണ്. അത്തരത്തിലുള്ള പരമാണുക്കൾ നിർമ്മിതമാകുകയാണ്. വളരെ സ്വസ്ഥമായ അന്തരീക്ഷത്തിൽ ശരീരവും സ്വസ്ഥമായിരിക്കും. അസ്വസ്ഥമായ ചുറ്റുപാടിൽ ശരീരവും അസ്വസ്ഥമായിരിക്കും. ഇങ്ങനെ വെളിയിൽ നിന്നുള്ള എന്തെല്ലാം ആഹാരമാണ് കൊടുക്കുന്നത്? ഒന്ന് ഭക്ഷണം എന്ന ആഹാരം, പിന്നെ ചുറ്റുപാടിൽ നിന്നും ലഭിക്കുന്ന ആഹാരം. ഇവ രണ്ടും ഭൗതികമായ ആഹാരം. ഇനി ചിത്തത്തിനുള്ള ആഹാരം. ചിത്തത്തിനെന്താണ് ആഹാരം? ഈ സമയം ഞാൻ എൻ്റെ ചിത്തധാരയിൽ എന്ത് ബീജമാണ് ഇട്ടിരിക്കുന്നത്? ഏത് കർമ്മസംസ്കാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അത് ചിത്തത്തിനാഹാരമായി, ചിത്തധാരയ്ക്ക് ആഹാരമായി. ചിത്തധാരയ്ക്ക് കിട്ടുന്ന ആഹാരം ചൈതസിക ആഹാരം. മനസ്സിൽ ക്രോധമുണർന്നു, ചിത്തധാരയിൽ ഞാൻ ക്രോധത്തിൻ്റെ ആഹാരം കൊടുത്തു. ഉടനെ ശരീരത്തിൽ ചൂടനുഭവപ്പെട്ടു തുടങ്ങി. ചൂടെടുത്തപ്പോൾ അഗ്നിധാതുവിൻ്റെ പരമാണു ഉണ്ടായിത്തുടങ്ങി. ഈ ലോ ഓഫ് നേച്ചർ, അതായത് പ്രകൃതിയുടെ നിയമം മനസ്സിലായി. എങ്ങനെ മൈൻഡ് മാറ്ററിൽ പരിവർത്തനമാകുന്നത്? മാറ്ററായി തീർന്നു കഴിഞ്ഞു. ചൂട് ചൂട് തന്നെ നൽകുന്ന പരമാണുക്കൾ ഉണ്ടാകുകയായി. അതായത് ഞാൻ എന്ത് സംസ്കാരമാണോ ഇട്ടത്, ഭയത്തിൻ്റെ സംസ്കാരമാണോ ഇട്ടത്, ഭയത്തിൻ്റെ സംസ്കാരമിട്ട ഉടനെ വായുധാതുവിൻ്റെ പരമാണു കമ്പനം തുടങ്ങി, ഇളകൽ തുടങ്ങി. എങ്ങനെയുള്ള ആഹാരമാണ് കൊടുക്കുന്നത്? തികച്ചും അതുപോലുള്ള ശരീരം എനിക്കുണ്ടാകുവാൻ തുടങ്ങും. അതേപോലുള്ള പരമാണു ഉണരുവാൻ തുടങ്ങും. ചിത്തത്തിന് മറ്റൊരാഹാരം കൂടിയുണ്ട്. അതാണ് സംസ്കാരങ്ങളുടെ ഫലം. ഇന്നേക്ക് മുൻപ് എത്രയെത്ര ജന്മങ്ങളിൽ കർമ്മസംസ്കാരങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് ആർക്കറിയാം. അതിലെ ഏത് കർമ്മസംസ്കാരമാണ് ഈ സമയം ഫലം തരുന്നത്? ഏത് കർമ്മസംസ്കാരം ഈ സമയം ഫലവുമായി വരുന്നു? അതേപോലുള്ള പരമാണുക്കൾ ശരീരത്തിലുണ്ടാകുവാൻ തുടങ്ങും. ഞാൻ എന്നോ ക്രോധമുണർത്തിയിട്ടുണ്ടായിരുന്നു. ഈ ജന്മത്തിലോ നൂറ് ജന്മം മുൻപോ ആയിരിക്കാം അതിൻ്റെ ബീജം കിടപ്പുണ്ടായിരുന്നു. ഈ സമയത്ത് അത് പരിപക്വമായി. കാരണം ബീജം വീണ സമയത്ത് ചൂട് തന്നെ ചൂട് അനുഭവപ്പെടുകയായിരുന്നു. അതിൻ്റെ ഫലവും ചൂട് തന്നെ ചൂട്, ഭയങ്കര ചൂട്. ഇത് കാലാവസ്ഥയുടെ ചൂടല്ല. ശിബിരം ഹിമാലയത്തിലായിരിക്കും. വളരെയധികം തണുപ്പുള്ള വിദേശ രാജ്യങ്ങളിലായിരിക്കും. ആളുകൾ കമ്പിളികളും പുതച്ചുകൊണ്ടേയിരിക്കും. വിവശന ആരംഭിച്ച് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ കാണാം കമ്പിളികൾ അഴിച്ചു കളയും. അത്രമാത്രം ചൂട്. എന്താണ് പറ്റിയത്? കാലാവസ്ഥയിൽ ചൂടില്ല, ടെമ്പറേച്ചർ കൂടിയിട്ടില്ല, പനി വന്നിട്ടില്ല. ഉള്ളിൽ കിടക്കുന്ന പഴയ സംസ്കാരം പൊട്ടിയുണർന്നതാണ്. ചൂടിൻ്റെ രൂപത്തിലാണത് പൊട്ടിയത്. പുരാതന സംസ്കാരങ്ങളുടെ ബീജം ഏത് തരത്തിലുള്ളതാണോ അപ്രകാരത്തിലുള്ള ഫലം ലഭിക്കും. അതുപോലുള്ള പരമാണുക്കൾ നിർമ്മിക്കപ്പെടും. അങ്ങനെ ഈ നാല് പ്രകാരത്തിലുള്ള ആഹാരം, രണ്ടു ഭൗതികാഹാരങ്ങളും രണ്ട് ചേതസികാഹാരങ്ങളും, ഇവകൾ മൂലമാണ് ശരീരത്തിലെ പരമാണുക്കൾ ഉൽപ്പന്നമാകുന്നത്. ഏത് പ്രകാരത്തിലുള്ള പരമാണുക്കൾ ഉൽപ്പന്നമാകുന്നുവോ അതേ പ്രകാരത്തിലുള്ള സംവേദനം നമുക്ക് അനുഭവമാകുന്നു. ഇതിനെ നമ്മൾ എങ്ങനെ നല്ലതെന്ന് പറയും, എങ്ങനെ ചീത്തയെന്ന് പറയും? ഈ സംവേദന ഇപ്പോൾ ഉണർന്നത് ഇന്ന് കഴിച്ച ആഹാരം മൂലമായിരിക്കാം, കാലാവസ്ഥ മൂലമായിരിക്കാം, അന്തരീക്ഷം മൂലമായിരിക്കാം, അതുമല്ലെങ്കിൽ നമ്മുടെ പഴയ സംസ്കാരത്തിൻ്റെ ഫലം വന്നതായിരിക്കാം. ഏതു തന്നെ കാരണം കൊണ്ടുണ്ടായതായാലും ഞാൻ പുതിയ കർമ്മസംസ്കാരം ഒട്ടും ഉണ്ടാക്കുകയില്ല. ഇപ്പോൾ പുതിയ ബീജമിടുവാൻ പോകുന്നില്ല. മതി, ബോധം വന്നു. അങ്ങനെ വന്നാൽ മുക്തിയുടെ മാർഗം തുറന്നു കിട്ടി. എങ്ങനത്തെ സംവേദനയായാലും ഈ പരമാണുക്കളാണ് വന്നിരിക്കുന്നത്. ഭോജനം മൂലമുണ്ടായവയായിരിക്കാം, ഋതുഭേദം മൂലമായിരിക്കാം, പഴയ കർമ്മസംസ്കാരം മൂലമായിരിക്കാം. ഞാൻ പ്രതിക്രിയ ചെയ്യുകയില്ല. രാഗത്തിൻ്റെ വിത്ത് വിതയ്ക്കുകയില്ല, ദ്വേഷത്തിൻ്റെ വിത്ത് വിതയ്ക്കുകയില്ല. ഞാൻ സമതയിലിരിക്കും, മനസ്സിൻ്റെ സന്തുലനം നിലനിർത്തും. മുക്തിയുടെ മാർഗം, അതെ, ഇതാണ് മുക്തിയുടെ മാർഗം. ജോലി ഇത്രമാത്രം, വളരെ സരളം. പക്ഷേ മനുഷ്യർ മറക്കും, വീണ്ടും ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ചെന്ന് ചാടും. നമുക്ക് അഞ്ച് വലിയ ശത്രുക്കളുണ്ട്. അവ നമ്മെ മുന്നോട്ടു പോകുവാൻ അനുവദിക്കുകയില്ല. തപസ് ചെയ്യുവാൻ ഇറങ്ങുമ്പോഴേ അഞ്ച് വലിയ ശത്രുക്കൾ അയാളെ വളയും. പഴയ ഭാഷയിൽ ഇവയെ നീവരണം എന്ന് പറയുമായിരുന്നു. അഞ്ചാവരണം വരുന്നു നമ്മുടെ മുൻപിൽ, പർദ്ദമൂടി വരുന്നു. സത്യം നോക്കുവാനേ സാധിക്കുകയില്ല. അപ്പോൾ ഈ അഞ്ച് ശത്രുക്കളെയും മനസ്സിലാക്കിയിരിക്കാം. അവയെ നമ്മുടെ തലയിൽ കയറാതിരിക്കാൻ ശ്രമിക്കണം. രണ്ട് ശത്രുക്കളാണ് കാമച്ഛന്ദ്, വ്യാപാദം എന്നിവ. ഭാഷ പഴയതാണ്. നമുക്കിവയെ രാഗമെന്നും ദ്വേഷമെന്നും മനസ്സിലാക്കാം. സാധന എന്തിനാണ് ചെയ്യുന്നത്? നമുക്ക് രാഗമകറ്റണം, ദ്വേഷമകറ്റണം. ബോധമില്ലാതെ നമ്മൾ രാഗമുണർത്തുന്ന ജോലി തന്നെ ചെയ്യും. സാധനയുടെ പേരിൽ തന്നെ രാഗമുണർത്തും, ദ്വേഷമുണർത്തും. എങ്ങനെയെന്നൊന്ന് മനസ്സിലാക്കാം. ഞാൻ പറയുന്നു, 9 ദിവസം വരെ മൗനമാചരിക്കണം എന്ന്. കുറേ പേർ മനസ്സിലാക്കി, മൗനം പാലിക്കാറുണ്ട്. എന്നാൽ ചില ചില സാധകർക്ക് അത് സാധിക്കുകയില്ല. പഴയ സ്വഭാവമല്ലേ, എന്തെങ്കിലും പുറപുറത്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഇയാളോട്, ചിലപ്പോൾ അയാളോട് സംസാരിക്കും. ആദ്യം ഇതായിരിക്കും സംസാര വിഷയം. നിനക്കെങ്ങനെയുണ്ട്? അകത്ത് നോക്കില്ല. കേട്ടയാൾ പറഞ്ഞു, എനിക്ക് ശരീരം മുഴുവനും ഒരുതരം തരുതരിപ്പുണ്ടായി. അയ്യോ, നിനക്കിതെങ്ങനെയുണ്ടായി? നിനക്ക് തരുതരിപ്പുണ്ടായി, എനിക്കുണ്ടായില്ല. വേറൊരാൾ പറയും, വൈദ്യുതി പോലെ, ശരീരത്തിലൊരു കറണ്ട് പോലെ, വൈദ്യുതി പോലെ കറണ്ട്. അയ്യോ, എനിക്കതുണ്ടായില്ല, തരുതരിപ്പ് വേണം, തരുതരിപ്പ് വേണം. അയ്യോ, എനിക്കിതൊന്നും കിട്ടിയില്ല, അയാൾക്ക് കിട്ടി. ദേ, വീണ്ടും വേണം, വേണം. വന്നത് രാഗമകറ്റാൻ വേണ്ടി. ഇപ്പോൾ സാധനയുടെ പേരിൽ രാഗമുണർത്താൻ തുടങ്ങി. വലിയ രാഗം, വളരെ വലിയ ശത്രുതലയിൽ കയറി. ഇങ്ങനെയുള്ള ശത്രുതലയിൽ കയറാതെ സൂക്ഷിക്കണം. അതേപോലെ തന്നെ ദ്വേഷമെന്ന ശത്രു. അകന്നു പോകണമെന്നാണ് ആഗ്രഹം, ചെയ്യുന്നതോ നേരെ വിപരീതം. ഒരു ഉദാഹരണം പറയാം. 1 മണിക്കൂറിലെ അധിഷ്ഠാനത്തിലിരിക്കുകയാണ്. കാലനക്കരുത്, കൈയഴിക്കരുത്, കണ്ണു തുറക്കരുത്. 1/2 മണിക്കൂർ കഴിഞ്ഞു, 3/4 മണിക്കൂർ കഴിഞ്ഞു. അപ്പോഴേക്കും ത്രാഹി ത്രാഹി എന്ന് തുടങ്ങി, കഷ്ടപ്പാട് തുടങ്ങി. വലിയ വേദനയാണ്. അയ്യോ, എനിക്ക് വയ്യേ, ഈ കാല് പെട്ടെന്ന് തുറക്കണം. ഇങ്ങനെ തുടങ്ങും. അപ്പോൾ പറയും, കണ്ണു തുറക്കരുത്, പറ്റില്ല. ഇതെനിക്ക് മാത്രമുള്ള വേദനയാണോ, അതോ എല്ലാവർക്കുമുണ്ടോ? കുറച്ചൊന്ന് കണ്ണു തുറന്നു നോക്കുന്നു. അപ്പോൾ കാണുന്നു, ആ സമയത്ത് എല്ലാവരും കണ്ണുമടച്ച് ബുദ്ധനെപ്പോലിരിക്കുന്നു, ബുദ്ധൻ്റെ മൂർത്തി പോലെ. എന്നുവച്ചാൽ ഇവർക്കൊന്നും ഒരു വേദനയും വിഷമവുമില്ലേ? എനിക്ക് മാത്രം ഇപ്പോഴും വേദന. ഈ ഗുരു പറയുന്നു, എല്ലാം അനിത്യം, എല്ലാം അനിത്യമാണെന്ന്. അനിത്യമായിരിക്കും, പക്ഷേ എൻ്റെ ഈ വേദന അനിത്യമല്ല. ഇത് നിത്യമാണ്, ശാശ്വതമാണ്. ഇതുവരെ പോയില്ല. എത്ര പ്രാവശ്യം പറഞ്ഞു, നീ അനിത്യമാണ്, അനിത്യമാണ്, എന്നിട്ടും പോകുന്നില്ല. കണ്ടോ, ദ്വേഷം തന്നെ ദ്വേഷം. ഇവിടെ വന്നത് ദ്വേഷമകറ്റാൻ. എന്നിട്ടോ ദ്വേഷം വർദ്ധിപ്പിക്കുന്നു, വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതേപോലെ നമുക്ക് വേറെയുമുണ്ട് 2 ശത്രുക്കൾ. ഈ ശത്രുക്കൾ എന്താണ് ചെയ്യുന്നത് മനസ്സിലാക്കണം. ഇവർ വേറെയാരുമല്ല, പണ്ട് നമ്മൾ സുരുക്കൂട്ടി വച്ചിട്ടുള്ള വികാരങ്ങൾ, മാലിന്യം കൂട്ടിവച്ചിട്ടുള്ളത്. സാധന ചെയ്ത് അവയെ പുറന്തള്ളണം. അവയ്ക്ക് ഇനി നിലനിൽപ്പില്ല. വെളിച്ചം വരുമ്പോൾ ഇരുട്ടിനോട് പറയേണ്ട ആവശ്യമില്ല, നീ പോകൂ എന്ന്. അതിന് പോയേ തീരൂ. വെളിച്ചം വന്നല്ലോ, നിർഗമിക്കും. വിഭജനം ആരംഭിച്ചു. വിഭജനയിൽ മുന്നേറി തുടങ്ങിയാൽ വികാരങ്ങൾ ഓടിപ്പോകും, നിലനിൽക്കുവാൻ സാധിക്കുകയില്ല. അതാണെങ്കിൽ ഒട്ടും പോകാൻ ആഗ്രഹിക്കുന്നുമില്ല. വീട്ടിൽ വിരുന്നുകാരനെപ്പോലെ വന്നതായിരുന്നു, ഇപ്പോൾ വീട്ടുകാരനായിത്തീർന്നു. ഞങ്ങൾ പോകില്ല. വിഭജനം ചെയ്ത് പുറത്താക്കാൻ ശ്രമിച്ചാൽ അകത്തുനിന്നും എതിർപ്പ് തുടങ്ങും, ഭയങ്കര എതിർപ്പ്. എന്താണിവ ചെയ്യുന്നത്? ഇത് നമുക്കിഷ്ടമില്ല. 2 തരത്തിലെതിർപ്പ്. 1 തരത്തിലെതിർപ്പ് പ്രകടമാക്കുന്നത് ആലസ്യം കൊണ്ടായിരിക്കും. രാത്രി മുഴുവനും സുഖമായി ഉറങ്ങിയതല്ലേ, പിന്നെ ഇപ്പോൾ ഈ ആലസ്യമെന്തിനാ? ഇതകത്തുനിന്നും വരുന്ന ഒരു എതിർപ്പ് പ്രകടമാകുന്നതാണ്. ഈ പണി നിർത്തൂ, എനിക്കിതിഷ്ടമല്ല, ഭയങ്കര ആലസ്യം, തന്ത്ര, ജോലി ചെയ്യാനേ സമ്മതിക്കില്ല. ഇങ്ങനെയുള്ള ശത്രുക്കൾ തലയ്ക്ക് മുകളിൽ കയറുമ്പോൾ 2-4 ശ്വാസം ആഞ്ഞുവലിച്ചു വിടണം. 1 മണിക്കൂറിലുള്ള അധിഷ്ഠാനമല്ലാത്ത സമയത്താണെങ്കിൽ കുറച്ച് സമയം എഴുന്നേറ്റ് നിൽക്കുക, 5 മിനിറ്റ് നടക്കുക. എന്നിട്ടും പോകുന്നില്ലെങ്കിൽ തണുത്ത വെള്ളം മുഖത്ത് തളിക്കുക. ഈ ശത്രുവിനെ അടുത്തു വരുവാൻ അനുവദിക്കരുത്. അലസത, ഈ ശത്രു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല. മറ്റൊരു ശത്രു തൻ്റെ എതിർപ്പ് പ്രകടിപ്പിക്കും, അതാണ് അശാന്തി. പരവശത, ജോലി ചെയ്യാൻ മനസ്സനുവദിക്കുകയില്ല. ബാക്കിയെല്ലാം ചെയ്യും, അവിടെ ഇവിടെ ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇത് വായിക്കും, അതെഴുതും, ഇവിടെ കറങ്ങി നടക്കും, അവിടെ കറങ്ങി നടക്കും. സാധന ചെയ്യില്ല, അശാന്തി. വൈകുന്നേരമാകുമ്പോൾ ആരെങ്കിലും പറയും, 6 ദിവസം മുഴുവനായി, ഇനി 4 ദിവസം മാത്രം ബാക്കി. അപ്പോഴാണ് ബോധമുണ്ടാകുന്നത്, ഇന്നത്തെ ദിവസം എനിക്കിങ്ങനെ പോയി. അപ്പോൾ കരയും, വലിയ പശ്ചാത്താപം. അയ്യോ, ഇന്നത്തെ ദിവസം പോയി. ധർമ്മത്തിൽ കരയേണ്ടതില്ല. ധർമ്മത്തിൽ പശ്ചാത്താപവുമില്ല, പൂർവതാപവുമില്ല. തെറ്റുപറ്റിയെന്ന് മനസ്സിലായി. ഇന്നെനിക്ക് തെറ്റുപറ്റി. ആചാര്യൻ്റെ അടുത്ത് അല്ലെങ്കിൽ മുതിർന്നവരുടെ ആരുടെയെങ്കിലും അടുത്ത് ചെന്ന് കാര്യം പറയുക, ഇന്നെനിക്ക് തെറ്റുപറ്റി. നാളെ മുതൽ ഈ തെറ്റൊട്ടും ചെയ്യുകയില്ല എന്ന ദൃഢനിശ്ചയം ചെയ്യുക. തീർച്ചയായും മുന്നേറും. ശത്രുവിനെ തലയിൽ കയറുവാൻ അനുവദിക്കില്ല. 5. മറ്റൊരു ശത്രുവുണ്ട്. അന്നത്തെ ഭാഷയിൽ അതിനെ വിചികിത്സ എന്നാണ് പറഞ്ഞിരുന്നത്. ഇന്ന് ഈ ശബ്ദം പ്രയോഗത്തിൽ കുറവാണ്. സംശയം, ശങ്ക എന്നാണർത്ഥം. പല പ്രകാരത്തിലുള്ള സന്ദേഹങ്ങളുണ്ടാകും. ഞാനിതെന്താണ് ചെയ്യുന്നത്? ഇതെന്തൊരു സാധന? ഞങ്ങളുടെ പരമ്പരയിലെ യാതൊരു കാര്യവും ഇതിൽ പറഞ്ഞിട്ടില്ലല്ലോ. ശ്വാസം നോക്ക്, ശ്വാസം നോക്ക്. ശ്വാസത്തെ നോക്കിയാൽ എന്ത് കിട്ടും? ഇപ്പോൾ പറയുന്നു, ചൂട് നോക്ക്, തണുപ്പ് നോക്ക്. ഇതെങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതല്ലേ? ഞാൻ കുറേ നേരം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കാലുവേദനിക്കും, ഇതിനെ എന്തു നോക്കാൻ? പല പ്രകാരത്തിലുള്ള സംശയങ്ങൾ. ജോലി നടക്കില്ല, പിന്നെ ബോധം വരും. ഇത് നമ്മുടെ ശത്രുവല്ലേ, ജോലി ചെയ്യുവാൻ അനുവദിക്കുന്നില്ല. നമ്മുടെ മാന്യതകൾ, വിശ്വാസങ്ങളെല്ലാം 10 ദിവസത്തേക്ക് ഒരു വശത്ത് മാറ്റിവെക്കുക. അതിനെയൊന്നും നമ്മൾ നിന്ദിക്കുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞു തരുന്ന ജോലി 10 ദിവസത്തേക്ക് ഇതുമാത്രമേ ചെയ്യുകയുള്ളൂ. ഇങ്ങനെ മനസ്സിൽ ഉത്സാഹമുണർത്തി ജോലിയിൽ ശ്രദ്ധിക്കണം. ഈ 5 ശത്രുക്കളെയും അടുത്തു വരുവാൻ അനുവദിക്കരുത്. ഇവർ തലയിൽ കയറിയാൽ ദോഷമാണ് എന്ന് മനസ്സിലാക്കണം. ഹാനിയാണ് ഹാനി. മുന്നേറുവാൻ സാധിക്കുകയില്ല. ഈ 5 ശത്രുക്കളുമില്ല. കഠിനമായി പരിശ്രമിക്കുകയും ചെയ്താൽ കുതിച്ചു മുന്നേറിപ്പോകാം. ഭഗവാൻ ബുദ്ധൻ്റെ സമയത്തും ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇന്നും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പരിണാമം നല്ലത് തന്നെ വരും. ഭഗവാൻ ബുദ്ധൻ്റെ കാലത്ത് അനേകം ആളുകൾ ഈ മാർഗത്തിലൂടെ നടന്ന് എങ്ങനെയാണ് മുക്താവസ്ഥയിലെത്തിയത്? അങ്കുലിമാൽ എന്നു പേരായ ഒരു വ്യക്തി ഒരു കൊള്ളക്കാരനാണ്. എന്തോ കാരണത്താൽ അയാളൊരു ശബ്ദം ചെയ്തു, ഞാൻ 1000 ആളുകളെ കൊല്ലും. എത്ര പേരെ കൊന്നു എന്ന് എങ്ങനെ ഓർത്തിരിക്കും? അതിനായി കൊല്ലുന്നയാളിൻ്റെ ഒരു വിരൽ മുറിച്ചെടുത്ത് മാലയാക്കി തൻ്റെ കഴുത്തിലണിയും. അങ്ങനെ 999 ആയി. 999 ആളുകളെ ഇയാൾ കൊന്നു. 1000-ാമത്തെ ആളെ അന്വേഷിക്കുകയാണ് ഇയാൾ. ഇയാൾ താമസിക്കുന്ന അടുത്തുകൂടിയൊന്നും ഭയം കാരണം ആളുകൾ സഞ്ചരിക്കുകയില്ല. 1000-ാമത്തെ ആളെ കിട്ടുന്നില്ല. ഭഗവാന്റെ മനസ്സിൽ കരുണയുണരുന്നു. ഈ മകൻ വഴിതെറ്റിപ്പോയിരിക്കുകയാണ്. ഏതു വഴിയിലാണ് ഇയാൾ ചെന്ന് പെട്ടിരിക്കുന്നത്? വളരെ കരുണയോടുകൂടി പോകുന്നു. ഈ വിദ്യയാണ് പഠിപ്പിച്ചത്. ഇതേപോലെ ഉള്ളിൽ നോക്കുവാൻ തുടങ്ങി. നോക്ക്, നിന്റെ ഉള്ളിൽ എത്രമാത്രം മാലിന്യമാണ് ശേഖരിച്ചു വച്ചിരിക്കുന്നത്. നീ എത്രമാത്രം ദുഃഖിക്കുന്നു. ഒന്ന് നോക്ക്. നോക്കി നോക്കി മുഴുവനും വൃത്തിയായി, മുക്തനായി, സന്തനായി, അർഹതനായി. ഇപ്പോൾ അയാളിൽ എന്തുമാത്രം കരുണ! എങ്ങനെ മാറിപ്പോയി! ഇപ്പോൾ വെളിയിൽ പട്ടണത്തിൽ പോയാൽ ഭിക്ഷുവായി, ഭിക്ഷയാചിക്കുവാൻ പോവുകയാണ്. ആളുകൾ അയാളെ തിരിച്ചറിയും. ഇതതേ അങ്കുലിമാലാണ്. എൻ്റെ അച്ഛനെ കൊന്നയാൾ, എൻ്റെ മകനെ കൊന്നയാൾ, സഹോദരനെ കൊന്നയാൾ, എൻ്റെ ഭാര്യയെ കൊലയാളിയാണ്. ദേഷ്യത്തിൽ ആളുകൾ കല്ലുവലിച്ചെറിയും, ലാത്തികൊണ്ടടിക്കും, ശരീരത്തിൽ നിന്നും രക്തമൊഴുകും. മനസ്സിലാണെങ്കിൽ സദ്ഭാവന നിറഞ്ഞും, നിനക്ക് മംഗളം ഭവിക്കട്ടെ, നിനക്ക് നല്ലതു വരട്ടെ. ഇപ്പോൾ ക്രോധം എവിടെ പോയി? 999 മനുഷ്യരെ കൊല ചെയ്ത ആളിൻ്റെ ചിത്തം ഈ വിദ്യ കൊണ്ട് പൂർണ്ണമായും നിർമ്മലമായി. ആരെങ്കിലും താൻ മുൻപ് ചെയ്ത കാര്യങ്ങളെ ഓർത്ത് കരയുകയാണ്. ഞാൻ ഇങ്ങനെ ചെയ്തു പോയല്ലോ, എന്തപരാധം! ശരി, അപരാധം ചെയ്തുപോയി, തെറ്റുപറ്റിപ്പോയി, അതിനെന്താ? വിദ്യ കിട്ടിയില്ലേ, അഴുക്കു പുരണ്ടുപോയി, അതിനെന്താ? സോപ്പ് കിട്ടിയില്ലേ, ഇപ്പോൾ കഴുകി വൃത്തിയാക്കാം, നല്ലതുപോലെ വൃത്തിയാകും. പണ്ടും ഇങ്ങനെയുണ്ടായി, ഇന്നുമുണ്ടാകും. എത്രമാത്രം ആളുകൾ ഇങ്ങനെ മാറി മാറിപ്പോയിരിക്കുന്നു. ഒരു പുത്രി വിവാഹം കഴിഞ്ഞു, കുറേ വർഷം കഴിഞ്ഞിട്ടും സന്താനമുണ്ടായില്ല. സ്ത്രീ സ്വഭാവമാണ് സന്താനം വേണമെന്ന ആഗ്രഹം, അതും ആൺകുട്ടി വേണമെന്ന മോഹം. വളരെയധികം വ്യാകുലത, എനിക്ക് മകനുണ്ടാകണം, മകനുണ്ടാകണം. സംയോഗവശാൽ പുത്രനുണ്ടായി. മനസ്സിലെ ആഗ്രഹം സാധിച്ചു. കുഞ്ഞിനോട് അതിയായ സ്നേഹം. അമ്മയ്ക്ക് സ്നേഹമുണ്ടായിരിക്കണം. എന്നാൽ അമിതമായ ആസക്തിയായി. 2 വയസ്സായി. അപ്പോഴേക്കും ദുര്യോഗത്താൽ പാമ്പ് കടിച്ചു കുട്ടി മരിച്ചു. കുഞ്ഞിനെ കുഴിച്ചിടണം, കൊടുക്കില്ല. അത്യധികം ദുഃഖം, ആസക്തി. കുഞ്ഞിൻ്റെ മൃതശരീരം കൊടുക്കില്ല. അതും മാറത്തടക്കി കരഞ്ഞുകൊണ്ടിരുന്നു. ആരെങ്കിലും എൻ്റെ കുഞ്ഞിനെ ജീവിപ്പിക്കും, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്ക്, അതിന് പുതിയ ജീവൻ കൊടുക്കൂ. ആളുകൾക്ക് തോന്നി ഇവൾക്ക് ഭ്രാന്തായെന്ന്. ആര് പറഞ്ഞാലും ഇവളൊന്നും മനസ്സിലാക്കില്ല. എന്നാൽ തൊട്ടടുത്തു തന്നെ ഭഗവാൻ ബുദ്ധൻ്റെ വിഹാരമുണ്ട്. അദ്ദേഹം ആളുകൾക്ക് പുതിയ ജന്മം തന്നെ കൊടുക്കും. അദ്ദേഹം പഠിപ്പിക്കുന്നത് പുതിയ ജന്മം തന്നെ നേടുവാനാണ്. ചിലപ്പോൾ അദ്ദേഹം നിനക്ക് എന്തെങ്കിലും സഹായം ചെയ്തെന്നിരിക്കും, ചെന്നു നോക്ക്. അങ്ങനെ പോയി. ഭഗവാന്റെ മുൻപിൽ മൃതശരീരം വച്ചിട്ട് പറഞ്ഞു, ആളുകൾ പറയുന്നു ഇവൻ മരിച്ചു എന്ന്. എനിക്കറിയാം മരിച്ചിട്ടില്ല, ബോധമില്ലാതെ കിടക്കുകയാണ്. അങ്ങ് എങ്ങനെയെങ്കിലും ഇതിനെ രക്ഷിക്കണം. ഭഗവാന്റെ മനസ്സിൽ കരുണയുണരുന്നു. എന്തു പറയും? ശരി മോളെ, നീ പോയി ഈ നഗരത്തിലെ ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്നും ഒരു നുള്ള കടുക് വാങ്ങിക്കൊണ്ടുവരൂ. വളരെ എളുപ്പമുള്ള കാര്യം. ഭഗവാൻ ഇതുകൊണ്ട്, ഈ കടുകുകൊണ്ട് എന്തു ചെയ്യുമെന്നറിഞ്ഞുകൂടാ. ഇപ്പോൾ തന്നെ പോകാം. നിൽക്കൂ, കാര്യം മുഴുവനും മനസ്സിലാക്കിയിട്ട് പോകൂ. പറയുന്നത് മുഴുവൻ കേട്ടിട്ട് പോകൂ. കടുക് വാങ്ങുന്നത് ആരും മരിച്ചിട്ടില്ലാത്ത വീട്ടിൽ നിന്നായിരിക്കണം. ശരി ഭഗവാനെ, ആരും മരിക്കാത്ത വീട്ടിൽ നിന്ന് തന്നെ കടുക് വാങ്ങിക്കൊണ്ടുവരാം. വീടുതോറും കയറിയിറങ്ങി. ഒരു നുള്ള എന്താ, നിനക്കൊരു സഞ്ചി നിറയെ കടുക് തരാം. നിന്റെ മകൻ എങ്ങനെയെങ്കിലും ജീവൻ കിട്ടട്ടെ. നിങ്ങളുടെ വീട്ടിൽ ആരും മരിച്ചിട്ടില്ലല്ലോ. മുഖം താഴ്ന്നു പോകുന്നു. മരിക്കാതെയില്ല. ചിലരുടെ അമ്മ മരിച്ചു, ചിലർക്ക് സഹോദരൻ മരിച്ചു, ചിലയിടത്ത് മകൻ. ഏത് വീട്ടിൽ ചെന്നാലും ആരെങ്കിലും മരിച്ചിട്ടുണ്ട്. നഗരം മുഴുവനും ചുറ്റി നടന്ന് വൈകുന്നേരമായി. ആരും മരിക്കാത്തതായി ഒരൊറ്റ വീട് പോലുമില്ല. ബോധം വരുന്നു. ഭഗവാന്റെ അടുത്ത് എന്ന് ബോധം വന്നു. ബോധം വരുത്തേണ്ടിയിരുന്നു. ആര് ജനിച്ചാലും എപ്പോഴെങ്കിലും മരിക്കും. അതിനായി വ്യാകുലമാകേണ്ട ആവശ്യമില്ല. നിന്റെ വ്യാകുലത അകറ്റുവാൻ ഞാൻ മാർഗം പറഞ്ഞുതരാം. ഇതുപോലെ ചെയ്യുക, വ്യാകുലതയെല്ലാം അകന്നുപോകും. ഇത് തന്നെ ചെയ്തു. ചെയ്ത് ചെയ്ത് സന്തായിത്തീർന്നു. അർഹതയായി. ഇത്രമാത്രം മൈത്രി. ഇത്രമാത്രം കരുണ. എന്നെപ്പോലെ എത്രമാത്രം സ്ത്രീകൾ വ്യാകുലരാണ്. അവരുടെയെല്ലാം വ്യാകുലത എങ്ങനെ അകറ്റാം? ഈ വിദ്യ ആളുകൾക്ക് എങ്ങനെ ലഭിക്കും? ആളുകളുടെ ദുഃഖം എങ്ങനെ മാറും? എന്തു മാറിപ്പോയി! ഇത് കിസ്സാ ഗൗതമിയുടെ കഥ. ഇതേപോലൊരു സംഭവം. ഇതേപോലെ മറ്റൊരു മഹിള. ഒരു ദിവസം അവളുടെ ഭർത്താവ് മരിച്ചുപോയി. രണ്ട് ആൺകുട്ടികളുണ്ടായിരുന്നു. അവരും മരിച്ചുപോയി. അവളുടെ അമ്മ മരിച്ചുപോയി. സഹോദരൻ മരിച്ചുപോയി. അച്ഛനും മരിച്ചുപോയി. ഇനി ലോകത്തിൽ അവൾക്ക് ആരുമില്ല. വലിയ ദുഃഖിത. ദുഃഖം മൂലം ഭ്രാന്ത് പിടിച്ചു. ശ്രാവസ്തിയുടെ റോഡുകളിൽ തെരുവുകളിൽ നഗ്നയായി കറങ്ങി നടക്കുകയാണ്. ബോധമില്ല. തലമുടി ചിക്കിപ്പറന്നു കിടക്കുന്നു. തലമുടി പിടിച്ച് മാന്തി വലിക്കും. പിള്ളേർ കണ്ടാൽ കല്ലെറിയും. ചിലർ അസഭ്യം പറയും. അവർക്ക് യാതൊരു ബോധവുമില്ല. അങ്ങനെയുള്ള ഭ്രാന്താവസ്ഥയിൽ, അബോധാവസ്ഥയിൽ അവളുടെ പഴയ പുണ്യമായിരുന്നു. ഏതോ ഭാഗ്യമുണർന്നു. ഭഗവാന്റെ വിഹാരത്തിന് മുന്നിലൂടെ കടന്നുപോയി. കണ്ടു, ഭഗവാൻ എന്തോ ധർമ്മോപദേശം കൊടുക്കുകയാണ്. വളരെ ആളുകളിരുന്ന് കേൾക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാണി നല്ലതായി തോന്നി. അവളും ഇരുന്നു. അവിടുത്തെ ആ ധർമ്മവാതാവരണം അവളെ ബോധം വരുവാൻ സഹായിച്ചു. ബോധം വന്നപ്പോൾ അറിഞ്ഞു താൻ നഗ്നയാണ്. വളരെ സങ്കോചം അനുഭവപ്പെട്ടു. അടുത്തൊരാൾ നിൽപ്പുണ്ടായിരുന്നു. അയാൾ തൻ്റെ പുതപ്പ് അവൾക്ക് കൊടുത്തു. അവൾ ആ പുതപ്പ് ചുറ്റി. അന്നുമുതൽ അവരുടെ പേര് പഠാചാര, പുതപ്പ് ചുറ്റിയ സഹോദരി എന്നായി. പഴയ പേരുണ്ടായിരുന്നത് ആളുകൾ മറന്നുപോയി. ഭഗവാൻ കണ്ടു. വലിയ ദുഃഖിതയാണ്. അടുത്തു വിളിച്ചു, വരൂ മകളെ. വലിയ ദുഃഖിതയാണല്ലേ? അതേ ഭഗവാനെ, എനിക്കാരുമില്ല. എല്ലാവരും മരിച്ചു. ഒരേ ദിവസം മരിച്ചു. അങ്ങ് എന്തെങ്കിലും ചെയ്യണം. ഭഗവാൻ ഉപദേശിച്ചു, നീ കരയുന്നത് ഈ ജന്മം ആളുകൾ മരിച്ചതിനു വേണ്ടിയല്ലേ? മരിച്ചുപോയതുകൊണ്ടല്ലേ? നിനക്കറിയാമോ നിനക്കിതിനു മുൻപ് എത്ര ജന്മങ്ങളുണ്ടായിട്ടുണ്ടെന്ന്? എണ്ണമില്ലാത്തത്ര പ്രാവശ്യം ജന്മമുണ്ടായിട്ടുണ്ട്. എല്ലാ ജന്മത്തിലും ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുമുണ്ട്. നിനക്കിഷ്ടപ്പെട്ട ആരൊക്കെയോ എല്ലാ ജന്മത്തിലും മരിച്ചിട്ടുണ്ട്. നീ ഇതുവരെ കരഞ്ഞൊഴുക്കിയ കണ്ണുനീര് മുഴുവനും ചേർത്താൽ ഒരു സമുദ്രം തന്നെയുണ്ടാകും. അത്രമാത്രം. മരിച്ചവരുടെ അസ്ഥികളെല്ലാം പെറുക്കിക്കൂട്ടിയാൽ ഒരു പർവ്വതമുണ്ടാക്കാം. ആർക്കുവേണ്ടിയാണ് നീ കരയുന്നത്? നീ നിന്റെ ഉള്ളിലെ വ്യാകുലത അകറ്റുക. ഈ പുറമേ പുറമേയുള്ള ജന്മം മൃത്യു, ജന്മം മൃത്യു, ഇതിൽ നിന്നെല്ലാം മുക്തി നേടൂ. കരച്ചിലിൽ നിന്ന് മുക്തി താനേ ലഭിക്കും. ഇതേ വിദ്യ പഠിപ്പിച്ചു. ചെയ്ത് ചെയ്ത് മുക്തയായിത്തീർന്നു. സന്തായിത്തീർന്നു. അർഹതയായിത്തീർന്നു. ജീവിതം മുഴുവനും ആളുകളുടെ സേവ ചെയ്ത് കാലം കഴിച്ചു. ഈ വിദ്യ പഠിച്ച് സന്യാസിയായി തീർന്നാൽ നല്ല കാര്യം. കാരണം സന്യാസിയായാൽ, ഭിക്ഷുവായാൽ മറ്റ് ഉത്തരവാദിത്വങ്ങളൊന്നുമില്ലല്ലോ. ഈ ജോലി മാത്രം ചെയ്താൽ മതി. പക്ഷേ നിർബന്ധമില്ല. എത്രമാത്രം ഗൃഹസ്ഥരാണ് ഈ വിദ്യ പഠിച്ച് സ്വന്തം നന്മ വരിച്ചത്. അക്കാലത്ത് ശ്രാവസ്തിയിലെ ഒരു വലിയ ധനികൻ, അനാഥപിണ്ടനെന്നു പേര്, വലിയ ധനികൻ, വിദേശങ്ങളിൽ വരെ വ്യാപാരങ്ങൾ നടത്തുന്നയാൾ. പാവങ്ങൾക്ക് ധാരാളം ആഹാരം വിതരണം ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അയാളെ അനാഥപിണ്ടകനെന്ന് വിളിച്ചിരുന്നു. ശരിക്കുള്ള പേര് സുദത്തൻ. ഭഗവാന്റെ സമ്പർക്കത്തിൽ വരുവാനിടയായി. തൻ്റെ ഏതോ പുണ്യം മൂലമാണ് വന്നത്. വന്നു. ഈ വിദ്യ അഭ്യസിച്ചു. ധ്യാനം ചെയ്ത് ചെയ്ത് അദ്ദേഹം നിർവാണാവസ്ഥയിൽ മുഴുകി. അങ്ങനെയുള്ള ആളെ ശ്രോതാപന്നനെന്ന് പറയും. ആദ്യമായി നിർവാണാവസ്ഥ പ്രാപിക്കുന്ന, നിർവാണ സാക്ഷാത്കാരമുണ്ടാകുന്ന, ഇന്ദ്രിയങ്ങളുടെ അപ്പുറത്തുള്ള സത്യസാക്ഷാത്കാരമുണ്ടായ ആൾ ശ്രോതാപന്നൻ. അതായത് ഈ വ്യക്തി ശ്രോത്തിലെത്തി. ഇനി കൂടിയാൽ ഏഴ് ജന്മം കൊണ്ട് ഇയാൾ പരമമായ മുക്തി പ്രാപിക്കും. പ്രപഞ്ചത്തിലെ ഒരു ശക്തിയും പിന്നെ തടയില്ല. ആ അവസ്ഥയിലെത്തിയപ്പോൾ ചിത്തം നിർമ്മലമായി. ഇത്ര മംഗളകാരിയായ വിദ്യ. പണമെൻ്റെ പക്കൽ ധാരാളമുണ്ടായിരുന്നു, പക്ഷേ ശാന്തിയില്ല. വളരെയധികം ദാനവും ചെയ്യുമായിരുന്നു, പക്ഷേ ശാന്തിയില്ല. ഉള്ളിൽ അസമാധാനവും അശാന്തിയും, മനസ്സിന് പിരിമുറുക്കവും. ഇദ്ദേഹം എത്ര ശാന്തിയാണ് നൽകിയത്! ഇതേപോലെ ശാന്തി എല്ലാവർക്കും ലഭിക്കണം. അക്കാലത്ത് ഭഗവാൻ രാജഗിരിയിലാണ് താമസിച്ചിരുന്നത്. ഇയാൾ ശ്രാവസ്തിയിൽ താമസിക്കുന്നയാളും. അദ്ദേഹം ആവശ്യപ്പെട്ടു, ഭഗവാൻ ശ്രാവസ്തിയിലേക്ക് എഴുന്നള്ളണം. അക്കാലത്ത് ഭാരതത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായിരുന്നു ശ്രാവസ്തി. വളരെ വലിയ നഗരം. ആളുകൾ അധികം. എല്ലാവരും ദുഃഖിതർ. അങ്ങവിടെ എത്തിയാൽ, ഈ വിദ്യ വിതരണം ചെയ്താൽ എല്ലാവർക്കും മംഗളമാകും. ഭഗവാൻ പുഞ്ചിരിച്ചു. അത് സമ്മതിച്ചു. ശ്രാവസ്തിയിൽ വന്നു നോക്കി. ഭഗവാൻ വരുമ്പോൾ ശ്രാവസ്തിയിൽ ധ്യാനകേന്ദ്രം എവിടെ പണിയും? പട്ടണത്തിൻ്റെ നടുവിലാണെങ്കിൽ വലിയ ബഹളമായിരിക്കും. ആളുകൾക്ക് എത്തിച്ചേരുവാൻ പറ്റാത്തത്ര ദൂരവുമാകരുത്. ഏറ്റവും യോജിച്ച സ്ഥലം എവിടെയാണ്? അന്വേഷിച്ചന്വേഷിച്ച് ഒരു ഉപവനം കണ്ടു. ഉദ്യാനം. അതിഷ്ടപ്പെട്ടു. ധ്യാനത്തിന് പറ്റിയ സ്ഥലം. ഇത് വാങ്ങിക്കണം. ആരാണിതിൻ്റെ ഉടമസ്ഥൻ? അവിടുത്തെ രാജാവിൻ്റെ മകൻ ജയത് രാജകുമാരൻ്റെയാണ് ഉദ്യാനം. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി, എനിക്ക് ഈ ഉദ്യാനം വാങ്ങിക്കണം, എനിക്കിത് വിൽക്കണ്ട. രാജകുമാരൻ പറഞ്ഞു, ഇല്ല, എന്തു വില വേണമെങ്കിലും ചോദിച്ചോളൂ, വിൽക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. കേൾക്കാതായപ്പോൾ ശല്യമഴിവായിക്കോട്ടെ എന്ന് കരുതി രാജകുമാരൻ പറഞ്ഞു, ഈ ഉദ്യാനത്തിൻ്റെ വില നിങ്ങൾക്കറിയാമോ? ഉദ്യാനഭൂമിയിൽ മുഴുവനും സ്വർണം നിരത്തണം. വണ്ടികൾ നിറച്ച് നിറച്ച് സ്വർണമുദ്രകൾ കൊണ്ടുവന്നു. ജയത് രാജകുമാരൻ കണ്ടു, ഈ സേട്ടിന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഇയാളിതെന്താണ് ചെയ്യുന്നത്? ശേട്ട് പറഞ്ഞു, എനിക്ക് ഭ്രാന്തല്ല. ഈ ഭൂമി വളരെ പുണ്യവതിയായിത്തീരും. എത്രമാത്രം ആളുകൾ ഇവിടെ വരും, ഈ വിദ്യ പഠിക്കും, സ്വന്തം ദുഃഖങ്ങളിൽ നിന്നും മുക്തി നേടും, ജന്മമുക്തി ദുഃഖങ്ങളിൽ നിന്നും വിമോചിതരാകും. എൻ്റെ ഈ സമ്പത്ത് ഇതിനു മുൻപിൽ ഒന്നുമല്ല. ജയത്രാജകുമാരന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, മതി, വിരിച്ചത് വിരിച്ചു, ഇനി വേണ്ട. ബാക്കി ഭൂമി എൻ്റെ വകയായി ദാനം ചെയ്യുന്നു. അങ്ങനെ അവിടെ ആശ്രമം പണിയുന്നു, തപോഭൂമിയായിത്തീരുന്നു. ഈ വിദ്യയാണ് പഠിപ്പിക്കുന്നത്. എങ്ങനെ എങ്ങനെയെല്ലാം ആളുകൾ മാറിപ്പോകുന്നു. ഒരു മകൾ വിശാഖ എന്നു പേര്. വളരെ ധനവാനായ അച്ഛൻ്റെ മകൾ. അവളുടെ അച്ഛനമ്മമാർ ഭഗവാന്റെ സമ്പർക്കത്തിൽ വന്ന് ഈ വിദ്യ പഠിച്ചു. മുത്തച്ഛനും അമ്മൂമ്മയും പഠിച്ചു. ഏഴാമത്തെ വയസ്സിൽ ഭഗവാന്റെ അടുത്തെത്തുന്നത്. വലുതായി, പ്രായമായി, വിവാഹം കഴിഞ്ഞു. ഭർത്താവിൻ്റെ വീട്ടിൽ അമ്മയില്ല, അച്ഛൻ മാത്രം. വീട് സൂക്ഷിപ്പും എല്ലാം അയാൾ തന്നെ. വലിയ ചണ്ട സ്വഭാവം. ഒരുപാട് ധനമുണ്ട്, പക്ഷേ ഒരു പൈസ പോലും ദാനം ചെയ്യില്ല. വീട്ടിൽ ധർമ്മമെന്നതുപോലുമില്ല. വിശാഖധർമ്മത്തിൽ പരിവക്കയായിട്ടാണ് വന്നിരിക്കുന്നത്. വീടാണെങ്കിൽ ഇങ്ങനെ, പാവം എന്തു ചെയ്യും? വാതിൽക്കലൊരു ഭിക്ഷു വന്നു, ഭിക്ഷയാചിക്കുന്നു. ഇയാളൊന്നും കൊടുക്കുകയില്ലെന്നറിയാം. വിശാഖ അയാൾ കേൾക്കുവാൻ പാകത്തിന് പറഞ്ഞു, എൻ്റെ അച്ഛൻ ശുശുരൻ പഴഞ്ചോറാണ് ഉണ്ണുന്നത്, നിങ്ങൾ പോകൂ, ഇത് പഴയ ആഹാരമാണ് കഴിക്കുന്നത്. ഭിക്ഷു പോയി. ശുശുരന് ദേഷ്യം വന്നു, ഇത്ര നല്ല ആഹാരം കഴിക്കുന്നു, ഇവൾ പറയുന്നു പഴഞ്ചോറുണ്ണുന്നു എന്ന്. ഈ ആഹാരത്തിനാണോ നീ പഴഞ്ചോറെന്ന് പറയുന്നത്? അപ്പോൾ അവൾ വളരെ സ്നേഹത്തോടെ പറഞ്ഞുകൊടുത്തു, ഇത് പഴയ ആഹാരം തന്നെയല്ലേ, ഏതോ ജന്മത്തിൽ പുണ്യകർമ്മം ചെയ്തിരിക്കും, അതിൻ്റെ ഫലം ഇപ്പോൾ കിട്ടി. ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഇത് പുതിയ സമ്പാദ്യമൊന്നുമല്ല, ഇത് വളരെ പഴയ മുതലാണ്. പഴഞ്ചോറ് തന്നെയല്ലേ ഭക്ഷിക്കുന്നത്? ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. ആളാകെ മാറി, ചുറ്റുപാടുകൾ മാറി, വീട് മുഴുവനും ധർമ്മത്തിൽ മുങ്ങി, വിഭജനയിൽ നിറഞ്ഞു. വളരെ ശാന്തമായ ജീവൻ, വളരെ ശാന്തി. ഇങ്ങനെ ഒന്നല്ല, രണ്ടല്ല, ആയിരമല്ല, ഉത്തരഭാരതത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ എങ്ങനെ എങ്ങനെയെല്ലാം ഈ ധർമ്മഗംഗയിൽ മുങ്ങി മംഗളം വരിച്ചു. ഇതക്കാലത്ത് മാത്രമായിരുന്നെങ്കിൽ വിചാരിക്കുമായിരുന്നു ഭഗവാൻ ബുദ്ധൻ ചെയ്ത എന്തോ ചമത്കാരമാണ് എന്ന്. ബുദ്ധൻ്റെ ചമത്കാരമാണെന്ന്. ചമത്കാരമാണെങ്കിൽ ഒരുത്തിയുടെ മകൻ മരിച്ചപ്പോൾ, ഒരുത്തിയുടെ കുടുംബത്തിലെ എല്ലാവരും മരിച്ചപ്പോൾ അവരെയൊക്കെ ജീവിപ്പിക്കുമായിരുന്നു. ഞാൻ എൻ്റെ ചമത്കാരം കൊണ്ട് ഇവരെയൊക്കെ ജീവിപ്പിക്കാമെന്നായിരുന്നെങ്കിൽ ബുദ്ധൻ ബുദ്ധനാകുമായിരുന്നില്ല. ധർമ്മം കൊടുക്കുകയല്ലേ വേണ്ടത്? അവർക്ക് ജന്മജന്മാന്തരങ്ങളിലെ ദുഃഖത്തിൽ നിന്നല്ലേ മോചനം വേണ്ടത്? ഇതൊരാശ്ചര്യമല്ല, ധർമ്മം ഇങ്ങനെയാണ്, സാധന ഇങ്ങനെയാണ്. തന്നെത്താന് മനുഷ്യന് മംഗളം വരും. ഇന്നും അങ്ങനെ തന്നെ സംഭവിക്കുന്നു. ബർമ്മയിലെ ഒരു സംഭവം. ഭാരതം സ്വതന്ത്രമായപ്പോൾ ഇവിടുത്തെ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളെല്ലാം ചേർത്ത് ഒരു വലിയ രാജ്യമാക്കി. അവിടുത്തെ പ്രമുഖനെ രാജ്യം പ്രമുഖനുമാക്കി. അവർക്കും സന്തോഷം. ഈ സംസ്ഥാന രാജ്യങ്ങളെല്ലാം ചേർത്ത് വലിയ ഭാരതദേശമുണ്ടായി. ഇതേപോലെ ബർമ്മയിലും അനേകം നാട്ടുരാജ്യങ്ങൾ ചേർന്ന് ബർമ്മയും വലിയ രാജ്യമായി. അവിടുത്തെ പ്രമുഖനെ പ്രസിഡന്റാക്കി. പ്രസിഡന്റിന് അധികാരമൊന്നുമില്ല, ഈ പദവിയിൽ സന്തുഷ്ടനാണ്. നേരത്തെ ചെറിയൊരു രാജ്യത്തിൻ്റെ രാജാവായിരുന്നു, ഇപ്പോൾ ബർമ്മയുടെ പ്രസിഡന്റായി. ആ മനുഷ്യൻ അമിതമായ മദ്യപാനത്തിനടിമ. ഒരു വലിയ പാർട്ടി നടക്കുകയായിരുന്നു. പ്രസിഡന്റ് ഹൗസിന് വെളിയിലുള്ള അനേകം ആളുകൾ എത്തിയിട്ടുണ്ട്. നഗരത്തിലെയും അനേകം പ്രതിഷ്ഠിതർ എത്തിയിട്ടുണ്ട്. പാർട്ടിയുടെ സമയമായി. അതിഥേയനെ കാണാനില്ല. അതിഥികളാണെങ്കിൽ അസംഖ്യം. പ്രൈം മിനിസ്റ്റർ കാര്യമന്വേഷിച്ചു. എന്തു പറ്റി? അരമണിക്കൂർ, ഒരു മണിക്കൂർ കഴിഞ്ഞു. നിവാസസ്ഥാനത്ത് മുകളിൽ നോക്കി. എന്താണ് ഇദ്ദേഹം എത്താതിരിക്കുന്നത്? നോക്കുവാൻ പോയവർ തിരിച്ചുവന്ന് പ്രൈം മിനിസ്റ്ററിൻ്റെ ചെവിയിൽ കാര്യം പറഞ്ഞു. ഇന്ന് അദ്ദേഹം കുടിച്ചു കുടിച്ച് മുകളിൽ തറയിൽ വീണ് കിടക്കുകയാണ്. ബോധമില്ല. പാർട്ടി എങ്ങനെ നടക്കും? എങ്ങനെയെങ്കിലും അയാളെ കൊണ്ടുവരൂ, ഇവിടെ ഇരുത്തി പാർട്ടി ആരംഭിക്കാം. രണ്ടുപേർ പിടിച്ച് അയാളെ കൊണ്ടുവന്നു. ആഹാരം വിളമ്പി. ആഹാരം വിളമ്പിയതും അയാൾ ഛർദ്ദിച്ചാകെ മോശമാക്കി. പ്രൈം മിനിസ്റ്റർ വലിയ ധാർമ്മികനായിരുന്നു. തലയിൽ കൈവച്ചു പറഞ്ഞുപോയി, ഇങ്ങനെയുള്ള ആളെയാണല്ലോ പ്രസിഡന്റാക്കിയിരിക്കുന്നത്. യാതൊരു ബോധവുമില്ല. അടുത്ത ദിവസം അയാൾ പ്രൈം മിനിസ്റ്ററിന് ഫോൺ ചെയ്തു. അങ്ങ് പറഞ്ഞാൽ ഞാൻ രാജിവയ്ക്കാം. ഞങ്ങളുടെ രാജകുടുംബത്തിൽ ജനിച്ചാൽ ഉടനെ നൽകുന്നത്, ആദ്യ തുള്ളികൾ നൽകുന്നത് മദ്യത്തിൻ്റേതാണ്. അപ്പോൾ മുതൽ എനിക്ക് മദ്യം ലഭിച്ചതാണ്. എൻ്റെ പകുതി രക്തം മദ്യമാണ്. മദ്യം ഉപേക്ഷിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല. രാജിവയ്പ്പിച്ചതുകൊണ്ടും പ്രയോജനമില്ല. ഈ മനുഷ്യൻ തൻ്റെ ഏതോ പുണ്യത്താൽ ഗുരുജിയുടെ ആശ്രമദ്വാരത്തിലൂടെ നടക്കുവാനിടയായി. അദ്ദേഹത്തിന് തോന്നി ഉള്ളിലെന്തോ ശാന്തിയുണ്ട്, പോയി നോക്കാം. അന്ന് പത്താം ദിവസമായിരുന്നു, മൈത്രിയുടെ ദിവസം. നാലുപാടുമുള്ള തരംഗങ്ങൾ വളരെ നല്ല ധർമ്മതരംഗമായിരുന്നു. അവിടെ പോയി. എല്ലാവരുടെയും മുഖത്ത് വലിയ ശാന്തി. ഇവിടെ എന്താണ് നടക്കുന്നത്? വിവശനയാണ് പഠിപ്പിക്കുന്നത്. ഭഗവാൻ ബുദ്ധൻ്റെ കാലത്ത് വിവശനയുണ്ടായിരുന്നു. എന്നാൽ ഇന്നും ആരെങ്കിലും വിവശന പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഇത്ര ശാന്തി ലഭിക്കുമോ? എനിക്ക് ശാന്തി ലവലേശം പോലുമില്ല. എനിക്കും ശാന്തി ലഭിക്കുമോ? എല്ലാവർക്കും ലഭിക്കും. രാജാവായിരുന്നാലും യാചകനായിരുന്നാലും ഇതിൽ യാതൊരു വ്യത്യാസവുമില്ല. ജോലി ചെയ്യണം, പത്ത് ദിവസം ഇവിടെ താമസിക്കണം. ശരി, താമസിക്കാം. ഇവിടെ ഈ നിയമങ്ങൾ പാലിക്കണം. ആദ്യമായി പഞ്ചശീലങ്ങൾ പാലിക്കണം. അയ്യോ, അത് പറ്റില്ലല്ലോ. നാല് ശീലം പാലിക്കാം, അഞ്ചാമത്തേത് പറ്റില്ല. എന്നാൽ ഇവിടെ പഠിപ്പിക്കുവാൻ പറ്റില്ല, വീട്ടിൽ പൊയ്ക്കോളൂ. നിങ്ങൾക്കിവിടെ ഒന്നും മനസ്സിലാകുകയില്ല. ഈ അഞ്ചു ശീലം 10 ദിവസത്തേക്ക് മാത്രം അനുസരിക്കുക. അത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ചെയ്യാം. അത് പറ്റില്ല, വീണ്ടും അദ്ദേഹം തർക്കിക്കുകയാണ്. എല്ലായ്പ്പോഴും ഞാൻ ഇത്രയും കുടിക്കും. ഇപ്പോൾ അതിൻ്റെ പകുതിയാക്കാം. 1 പെഗ്ഗ്, 1/2 പെഗ്ഗ്. വിലപേശുന്നു. ഗുരുജി പറഞ്ഞു, ഇവിടുന്ന് പോകണം. ഇതെല്ലാം ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും ലഭിക്കുകയില്ല. ഇവിടെ വരുന്നതിലൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല. സമയം നഷ്ടമാകും. ആളുകളുടെ ശാന്തി കാണുന്നു. അത് കാണുമ്പോൾ വലിയ മോഹം. ശരി, ഞാൻ വീട്ടിൽ ചെന്നിട്ട് കുടിക്കാം. അതിന് തടസ്സമൊന്നുമില്ലല്ലോ. ഞാൻ എവിടെ തടയാൻ വരാൻ? വീട്ടിലെത്തിയാൽ നിങ്ങളായി, നിങ്ങളുടെ പാടായി. ഇരുന്നു. 10 ദിവസം ആരും അദ്ദേഹത്തെ ഭയപ്പെടുത്തിയൊന്നുമില്ല. കുടിച്ചാൽ ഭയങ്കര നരകം ലഭിക്കും, അങ്ങനെ ഇങ്ങനെ എന്നൊന്നും ആരും ഭീഷണി മുഴക്കിയിരുന്നില്ല. എല്ലാവരും ചെയ്യും പോലെ ശ്വാസത്തെ നോക്കി, സംവേദനകൾ നോക്കി. 10 ദിവസം കഴിഞ്ഞ് എന്തുപറ്റി? തൻ്റെ പ്രസിഡന്റ് ഹൗസിൽ പോയി. വളരെ ദൂരെ ദൂരെ ആരെങ്കിലും കുടിച്ചിട്ടുണ്ടെങ്കിൽ മൂക്കുപിടിക്കും. ദുർഗന്ധം. ഇവിടെ ആരാണ് മദ്യപിക്കുന്നത്? എല്ലാം എവിടെ പോയി? ഈ ധർമ്മം മുഴുവനും ഇതുപോലെയാണ്. ഉപദേശങ്ങൾ കൊണ്ട് ഒന്നും മനസ്സിലാകുകയില്ല. ഒരാൾക്ക് മദ്യത്തിൻ്റെ അഡിക്ഷൻ, അതായത് ആസക്തി. മറ്റൊരാൾക്ക് വീഡിയോയുടെ, സിഗരറ്റിൻ്റെ, ചിലർക്ക് ഡ്രഗിൻ്റെ, അഫീമിൻ്റെ, കറുപ്പിൻ്റെ ആസക്തി. ഭഗവാൻ ബുദ്ധൻ ഈ വ്യസനം, ആസക്തി എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി. മദ്യത്തിൻ്റെ ആസക്തിയല്ല. മദ്യം കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയുള്ള സംവേദനകളാണ് ഉണ്ടാകുന്നത്? ആ സംവേദനകൾ വളരെ പ്രിയമായി തോന്നി. അതുപോലുള്ള സംവേദനകൾ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നു. അതുതന്നെ വീണ്ടും വേണം, വീണ്ടും വേണം. ഈ സംവേദനകളോടുള്ള ആസക്തിയാണ് കൂടെ കൂടെ മദ്യം ഉപയോഗിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്, മദ്യത്തോടുള്ള ആസക്തിയല്ല. ഇപ്പോൾ ഈ സംവേദനകളെ നോക്കി പൂർണ്ണമായും ആസക്തി നഷ്ടമായി. സ്വയം മദ്യാസക്തിയിൽ നിന്നും വിമുക്തമായി. ഇത് ഒരു ബർമ്മയിലെ പ്രസിഡന്റിന് മാത്രം സംഭവിച്ചതായിരുന്നു എങ്കിൽ ആശ്ചര്യമെന്നോ ചമത്കാരമെന്നോ വിശ്വസിക്കാമായിരുന്നു. ലോകം മുഴുവനുമുള്ള ആയിരക്കണക്കിന് ആളുകൾ ഏതെല്ലാം ആസക്തികളിൽ മുങ്ങിക്കിടക്കുന്നവരാണ് അതിൽ നിന്നെല്ലാം മുക്തമാകുന്നത്. ഒരാളൊരു ശിബിരത്തിൽ, ചിലർ 2 ശിബിരത്തിൽ, ചിലർക്ക് 3 ശിബിരം. മാറിക്കൊണ്ടേയിരിക്കുകയാണ്. മദ്യത്തിൻ്റെ, കറുപ്പിൻ്റെ, കഞ്ചാവിൻ്റെ, ഡ്രഗ്സിൻ്റെ, എന്തിൻ്റേതായാലും ഏറ്റവും വലിയ ആസക്തി നമ്മുടെ വികാരങ്ങളുടേതാണ്. ക്രോധത്തിൻ്റെ ദുഃഖമാണ്, കോപിഷ്ടനാണ്. ക്രോധം കൂടെ കൂടെ കോപം. അത് വ്യസനമായി, അഡിക്ഷനായി, ആസക്തിയായി. കോപിക്കുന്നത് നല്ല കാര്യമല്ല എന്നറിയാം. എന്നാലും കോപം വന്നുപോകും. കൂടെ കൂടെ കാമത്തിനടിമയായ ആൾക്ക് അത് അഡിക്ഷൻ. കൂടെ കൂടെ കാമമുണരും. ഭയമുള്ളയാൾക്ക് ഭയത്തിൻ്റെ വ്യസനം, അഡിക്ഷൻ. ഓരോ വികാരവും ഓരോ ദുഃഖമാണ്. നമ്മളെ വ്യാകുലമാക്കി തീർക്കും. ഈ വിദ്യ നമ്മളെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മുക്തരാക്കി തീർക്കും. ഈ സംവേദനകളെ അതുകൊണ്ടാണ് നോക്കുന്നത്. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ഈ സംവേദനകളുമായി ചേർന്നിട്ടുള്ളവയാണ്. സമതയോടുകൂടി ഈ സംവേദനകളെ നോക്കുവാൻ പഠിച്ചാൽ എല്ലാ വികാരങ്ങളും പുറന്തള്ളപ്പെടും, എല്ലാ ദുഃഖങ്ങളും നശിക്കും. വലിയ നന്മയാകും, വലിയ മംഗളമാകും. ധർമ്മത്തിൽ മംഗളം തന്നെ മംഗളം. ആര് ധാരണം ചെയ്താലും അയാൾക്ക് മംഗളമാകും. കേവലം കാര്യം കേൾക്കുന്നതുകൊണ്ട്, കേവലം വായിച്ചറിയുന്നതുകൊണ്ടോ, കേവലം ബുദ്ധികൊണ്ട് ചിന്താമനനം ചെയ്യുന്നതുകൊണ്ടോ കാര്യമാകുന്നില്ല. കാര്യമില്ല, അനുഭവിക്കണം, അനുഭവിച്ചറിയണം. ഇവിടെ വന്നിട്ടുള്ളവരെല്ലാവരും നല്ലതുപോലെ അനുഭവിച്ചറിഞ്ഞ് ധർമ്മത്തിൻ്റെ പാതയിലൂടെ മുന്നേറി തൻ്റെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മുക്തി പ്രാപിക്കട്ടെ. എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ. എല്ലാവർക്കും നന്മ വരട്ടെ. എല്ലാവർക്കും സ്വസ്തി, മുക്തി ഭവിക്കട്ടെ, മുക്തി ഭവിക്കട്ടെ.
ഭവത് സർവ മംഗളം, ഭവത് സർവ മംഗളം, ഭവത് സർവ മംഗളം. ഫലഹു ഫലഹു ഫലഹു.
ആവശ്യമെങ്കിൽ 5 മിനിറ്റ് വിശ്രമിക്കാം. അതിനുശേഷം വീണ്ടും ധ്യാനം ചെയ്യാനിരിക്കാം. 5 മിനിറ്റ് വിശ്രമിക്കാം.